السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ രൂപമാണ് കഴിഞ്ഞ 3 ആഴ്ചകളായി നാം പഠിക്കുന്നത്. ദർസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും വുളൂ ചെയ്യാൻ അറിയാം. പക്ഷേ ഓരോരോ കാര്യങ്ങൾക്കുള്ള തെളിവ് ചോദിച്ചാൽ, അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി എന്ന ധാരണ ചില വിഷയങ്ങളിൽ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പോലും താൻ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി, അങ്ങനെയുള്ള കടുംപിടുത്തമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മസ്അലകൾ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല നിയത്തോടുകൂടി സത്യസന്ധമായി ഇൽമ് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ ഇൽമ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദർസിൽ ആദ്യത്തെ 2 ദർസിന്റെ മുറാജഅ നമ്മൾ ചെയ്തിരുന്നു. ഇന്നത്തെ ദർസിൽ ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ദർസിന്റെ മുറാജഅ ചെറിയ രീതിയിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ ദർസ് ഇൻഷാ അല്ലാഹ് എടുക്കാം. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് മുഖം കഴുകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു അല്ലേ. മുഖം കഴുകുക എന്നുള്ളത് വുളൂഇന്റെ ഫർളാണ്, വാജിബായ കാര്യമാണ്. മുഖം കഴുകുന്നവർ ഒഴിവാക്കിയാൽ വുളൂ ബാത്തിലാണ്. അതുപോലെ തന്നെ മുഖത്തിന്റെ പരിധി നമ്മൾ പറഞ്ഞു. സാധാരണ ഒരു വ്യക്തിക്ക് മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ താടി എല്ല് വരെ, അതുപോലെ തന്നെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. പിന്നെ ചെവിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൃതാവിന്റെയും ചെവിയുടെയും ഇടയിലുള്ള വെള്ള സ്ഥലം നിർബന്ധമായും കഴുകണം. അതും അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ മുഖം കഴുകാനാണ്. അപ്പൊ മുഖത്തിന്റെ പരിധി ഇന്നത് മുതൽ ഇന്നത് വരെയാണെന്നതിനുള്ള തെളിവ് എന്താ? ഒന്ന്, അറബി ഭാഷ. അറബി ഭാഷയിൽ മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളാണ്. രണ്ടാമത്തെ തെളിവ് എന്താണ്? ഉമ്മത്തിന്റെ ഇജ്മാ. ഉലമാക്കളുടേത് മാത്രമല്ല, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. എല്ലാവരും പറയുന്നത് ഈ ഒരു പരിധി തന്നെയാണ്, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട് ആ ഒരു വിഷയത്തിൽ. അതുപോലെ തന്നെ താടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, തിക്കുള്ള താടിയും തിക്കില്ലാത്ത താടിയും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു തഫ്രീഖ് എന്താണ്? ഉള്ളി കാണുന്നതാണെങ്കിൽ, തൊലി കാണുന്നുണ്ടെങ്കിൽ അത് തിക്കില്ലാത്തതാണ്, തൊലി കാണുന്നില്ല എങ്കിൽ അത് തിക്കുള്ളതാണ്. അപ്പോൾ വുളൂഇൽ തിക്കില്ലാത്ത താടി, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹുക്കും? തിക്കില്ലാത്ത താടിയാണെങ്കിൽ അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ വുളൂ ബാത്തിലാണ്. തിക്കുള്ള താടിയാണെങ്കിൽ പുറത്ത് കാണുന്ന ഭാഗം കഴുകലാണ് നിർബന്ധം, അകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിക്കുള്ളതാണോ അതല്ല തിക്കില്ലാത്ത താടിയാണോ? തിക്കുള്ളതാണ്. എന്താണ് തെളിവ്? ആരാ പറഞ്ഞത്? അഹ്സൻ, ബറകല്ലാഹു ഫീക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ബറാ ഇബ്നു ആസിബ് ആണ് പ്രവാചകന്റെ താടിയെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്. അതൊക്കെ നമ്മൾ അറിയണം, നമ്മുടെ പ്രവാചകന്റെ രൂപമൊക്കെ നമ്മൾ അറിയണം. ഇവിടെ ഒരു ഫായിദ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പഠിക്കുന്നതിന്റെ മഹത്വം ഉലമാക്കൾ പറയാറുണ്ട്. അത് നമ്മൾ അറിയണം, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരുപക്ഷെ അള്ളാഹു എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നിഅമത്താണ്. പ്രവാചകനോടുള്ള മഹബ്ബത്ത് കാരണത്താൽ അള്ളാഹു ആ ഒരു ഭാഗ്യം നമുക്ക് നൽകിയാലോ, ഇത്ര വലിയ നിഅമത്താണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എത്രയോ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമുമാർ പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹു നൽകുന്ന ഒരു ഫളാണ്. അതിന്റെ അർത്ഥം ഒരു വ്യക്തി കണ്ടാൽ കാണാത്ത വ്യക്തിയെക്കാളും നല്ലതാവണമെന്നൊന്നുമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് അവൻ നൽകുന്ന ഫളാണ് പ്രവാചകനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം. മുൻഗാമികൾക്കിടയിൽ ചില ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഒരു വ്യക്തി പ്രവാചകനെ കണ്ടു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണെങ്കിൽ ആലിമ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കും, എങ്ങനെയാണ് നീ കണ്ടത്? എന്നിട്ട് ഈ ഹദീദിൽ പറഞ്ഞിരിക്കുന്ന രൂപമാണ് അയാൾ വിശേഷിപ്പിച്ചതെങ്കിൽ പറയും താങ്കൾ കണ്ടത് പ്രവാചകനെ തന്നെയാണ്. ഇനി നേരെ മറിച്ച് ഒരാൾ പറയുകയാണ് ഞാൻ പ്രവാചകനെ കണ്ടു, എങ്ങനെയാ രൂപം? താടിയില്ല, അത് പ്രവാചകനല്ല. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം അതല്ല. മനസ്സിലായില്ലേ? അപ്പൊ പ്രവാചകന്റെ രൂപം നമ്മൾ അറിയണം, അത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ മുഖം കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, രണ്ട് കൈകൊണ്ട് കഴുകലാണ് സുന്നത്ത്, ഒരു കൈകൊണ്ട് കഴുകിയാലും മതിയാവുന്നതാണ്. അതുപോലെ തന്നെ മുഖം കഴുകുമ്പോൾ കണ്ണിൽ വെള്ളമാക്കുന്നതിന്റെ വിധി എന്താണ്? അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു പക്ഷേ കണ്ണിന് ദോഷമുണ്ടാവാൻ പോലും സാധ്യതയുണ്ട്. ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, ഇദാ തവള്ളതും ഫഅശ്രിബുൽ മാഅ അഅ്യുനകും, നിങ്ങൾ വുളു ചെയ്താൽ കണ്ണിനെ വെള്ളം കുടിപ്പിക്കുക. എന്താണ് ആ ഹദീസിന്റെ മറുപടി? ആ ഹദീസ് ദുർബലമാണ്. ബുഖ്തരി എന്ന് പറയുന്ന ഒരു റാവിയിലാണ് ആ ഹദീസ് അവലംബമാക്കുന്നത്. ആ ഹദീസ് ദുർബലമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു മസാല, വുളുവിനിടയിൽ സംസാരിക്കാമോ? അനുവദനീയമാണ്, പക്ഷെ ഏറ്റവും നല്ലത് ഉപേക്ഷിക്കലാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമൻ എന്താണ് അതിന് കാരണം പറഞ്ഞത്? വുളു ചെയ്യുമ്പോൾ ഓരോരോ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കലാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. കൈ കഴുകുമ്പോൾ എന്റെ ഈ കൈയിലൂടെ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു മാഫാക്കി തരണം, അങ്ങനെയുള്ള നിയത്താണ് വേണ്ടത്. അതല്ലാതെ സംസാരിച്ച് സമയം കളയരുത്. അതുപോലെ തന്നെ വുളുവിന്റെ അവയവങ്ങൾ എത്ര തവണ കഴുകണം? തല ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ, തല ഇൻഷാല്ലാ ഇന്ന് പറയാം, മൂന്ന് തവണയും സുന്നത്താണ്, രണ്ടും സുന്നത്താണ്, ഒന്നും സുന്നത്താണ്. ഇതൊക്കെ എവിടെയാണ് സ്ഥിരപ്പെട്ടത്? സഹീഹുൽ ബുഖാരിയിൽ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. അങ്ങനെ ഒരു ഇബാദത്ത് ഒന്നിലധികം രൂപത്തിൽ വന്നതിന് എന്താ പറയുക? തനവ്വുഉൽ ഇബാദത്ത്, തനവ്വുഉൽ ഇബാദത്ത്. അതിന് മറ്റൊരു ഉദാഹരണം എന്താ? നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വജ്ജഹ്തു വജ്ഹിയ വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിന് തനവ്വുഉൽ ഇബാദത്താണ്, ഒന്നിലധികം രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വുളൂഇൽ മൂന്നിലധികം തവണ ഒരു അവയവം കഴുകാൻ പറ്റുമോ? ഇല്ല, കഴുകാൻ പാടില്ല. അഥവാ കഴുകിയാൽ വുളൂഉ ബാത്തിലാകുമോ? വുളൂഉ ബാത്തിലാവുകയും ഇല്ല. കഴുകാൻ പാടില്ല എന്നതിനുള്ള തെളിവ് എന്താണ്? മൂന്നിലധികം തവണ കഴുകാൻ പാടില്ല എന്നതിനുള്ള തെളിവ് ഇസ്റാഫാണ്. ഒരു ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഒരു അറബി പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, വുളു എനിക്ക് പഠിപ്പിച്ചു തരണം. പ്രവാചകൻ ഓരോരോ അവയവവും മൂന്ന് തവണ കഴുകി കാണിച്ചു കൊടുത്തു. ശേഷം എന്ന് പറഞ്ഞു, ഹാകദൽ വുളു, ഇങ്ങനെയാണ് വുളു. ഫമൻ സാദ അലാ ഹാദാ ഫഖദ് അസ, ആരെങ്കിലും ഇതിലധികം ചെയ്താൽ അവൻ മോശമായ പ്രവർത്തനം ചെയ്തവനാണ്. ആ തെളിവ് മനസ്സിലാക്കുക. രണ്ടാണോ മൂന്നാണോ എന്ന് സംശയം വന്ന രണ്ട് അവലംബിക്കുക. ശരിയാത്തിന് ഏത് ഇബാദത്തും അങ്ങനെയാണ്. നിസ്കാരം ഇല്ലില്ല. രണ്ടാണോ മൂന്നാണോ എന്ന് സംശയം വന്നാൽ അവിടെ രണ്ട് അവലംബിക്കുക, ഒന്നുകൂടി ചെയ്യാം, മൂന്നാമത്തെ തവണ ചെയ്യാം, പ്രശ്നമില്ല. രണ്ടാണോ മൂന്നാണോ എന്ന് സംശയമല്ല, മൂന്ന് ഏകദേശം ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്വീകരിക്കുക. ഒരു സംശയമാണെങ്കിൽ അത് ഏത് വിഷയത്തിലും, ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് രണ്ടര കാഴ്ചാണോ മൂന്നര കാഴ്ചാണോ എന്ന് സംശയം വന്നാൽ എന്താ സ്വീകരിക്കേണ്ടത്? രണ്ടര കാഴ്ചാണ്. ഏതൊരു ഇബാദത്തിലും അങ്ങനെയാണ്. അൽ ബിനാഉ അലൽ അഖൽ എന്നുള്ളത് ഖായിദയാണ്, ഏറ്റവും ചുരുങ്ങിയത് എന്താണോ അതിൽ സ്വീകരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വുളു ചോദിച്ചു വന്ന സഹാബിയോട് പ്രവാചകൻ എന്ത് പറഞ്ഞു? മൂന്ന് തവണ കഴുകുക, അതിൽ അധികരിപ്പിച്ചാൽ അത് തെറ്റാണ് എന്നാല് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു. ഇമാം അബൂദാവൂദും നസഈയും ഉദ്ധരിക്കുന്ന ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം എന്താ? കൈ മുട്ടോടുകൂടി കഴുകുക. കൈ മുട്ടോടുകൂടി വുളുഇൽ കഴുകുക. കൈ മുട്ട് കഴുകണല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു കൈമുട്ടും കഴുകേണ്ടതാണ്. കൈമുട്ട് ആരെങ്കിലും കഴുകിയിട്ടില്ല എങ്കിൽ അവന്റെ വുളു ബാത്തിലാണ്. ചില ആൾക്കാർ പെട്ടെന്ന് ഇതുവരെ കഴുകും, അത് പറ്റൂല. ഇത് മൊത്തത്തിൽ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിരലിന്റെ ഭാഗങ്ങളും കഴുകണം, കൈപ്പത്തിയും കഴുകണം. വുളുവിന്റെ പ്രാരംഭത്തിൽ കൈപ്പത്തി കഴുകിയതുകൊണ്ട് പിന്നെ മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകുമ്പോൾ കൈപ്പത്തി ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കിയാൽ വുളു ശരിയാവുകയില്ല. അതുപോലെ തന്നെ മോതിരമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ മോതിരത്തിൽ വെള്ളം കയറുന്നത് തടസ്സമാവുമെങ്കിൽ എന്തായാലും അത് ഊരിവെക്കുക. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മോതിരത്തിന്റെ കാര്യത്തിലൊക്കെ കണിശത കാണിച്ചതായും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വിരലുകൾ ഇടകോർത്ത് കഴുകുന്നതിന്റെ വിധി എന്താണ്? ആ കൈ ഇടകോർക്കാതെ വെള്ളം അകത്തേക്ക് പ്രവേശിക്കില്ല എങ്കിൽ ഇടകോർക്കൽ നിർബന്ധമാണ്. അതല്ലാത്ത സാധാരണ വ്യക്തികളാണെങ്കിൽ ഇടകോർക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അവസാനം പറഞ്ഞിരുന്ന ഒരു വിഷയം, ബറകല്ലാഹു ഫീകും, കയ്യിൽ എന്തെങ്കിലും മഷി പോലെയുള്ള കാര്യങ്ങളായാൽ വുളു ശരിയാവോ? എന്താണ് അതിനുള്ള വിശദീകരണം? കട്ടിയുള്ളതാണെങ്കിൽ, പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വുളു ശരിയാവുകയില്ല. അതല്ല, സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പേന പോലെയുള്ളതാണെങ്കിൽ അവിടെ വുളു സഹിഹാവും. ഇതുവരെയാണ് അൽഹംദുലില്ലാ അവസാനമായി നമ്മൾ പറഞ്ഞത്. അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചത് മൊത്തത്തിൽ മുറാജഅ ചെയ്യാം. ഇപ്പൊ സമയം കുറവാണ്, അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കാം. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റാവി പറയുന്നു, ثم مسح برأسه ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൈ മുട്ടോടുകൂടി കഴുകിയതിനു ശേഷം എന്താ ചെയ്തത്? തല തടവി. തല തടവുക എന്നുള്ളത് വുദൂഇന്റെ ഫർളാണ്, നിർബന്ധമായ ബാധ്യതയാണ്. എന്താണ് തെളിവ്? സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഖ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലാൽ മറാഫിഖി വംസഹു ബിറുഊസികും. നിങ്ങൾ നിങ്ങളുടെ തല തടവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ വചനത്തിൽ കാണാം. ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു ഹസ്ം, ഇമാം നവവി തുടങ്ങിയ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായും നമുക്ക് കാണാം. അതുകൊണ്ട് വുളൂഇൽ തല തടവുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ തല തടവാതെ ആരെങ്കിലും വുളൂ ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം വുളൂ മാറ്റിയെടുക്കാൻ അവരോട് കൽപ്പിക്കാറുള്ളതായി ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന അഥറിൽ കാണാം. ആ ഒരു സംഭവം ഓർമ്മയിൽ വയ്ക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തല തടവാതെ ആരെങ്കിലും വുളൂ ചെയ്താൽ അദ്ദേഹം അവരോട് വുളൂ മാറ്റിയെടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. അതെന്താ മനസ്സിലാക്കി തരുന്നത്? വുളൂ ബാത്തിലാക്കും. അടുത്തൊരു കാര്യം സഹോദരങ്ങളെ, തല തടവുക എന്ന് പറയുമ്പോൾ തലയുടെ എത്ര ഭാഗം തടവണം? തല പൂർണ്ണമായി തടവലാണ് ഏറ്റവും പുണ്യം എന്നതിൽ ആർക്കും തർക്കമില്ല. ഏത് മദ്ഹബാണെങ്കിലും, ഷാഫിഈ മദ്ഹബ് ആവട്ടെ, ഹംബലി ആവട്ടെ, ഹനഫി ആവട്ടെ, മാലിക്കി ആവട്ടെ, വാഹിരി മദ്ഹബ് ആവട്ടെ, ഏത് മദ്ഹബിലാണെങ്കിലും തല പൂർണ്ണമായി തടവലാണ് ഏറ്റവും പുണ്യം എന്നതിൽ തർക്കമില്ല. വ്യക്തമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ابن القيم رحمه الله പറയുന്ന لم يصح عنه صلى الله عليه وسلم في حديث واحد انه اقتصر على مسح بعض الراس البته. ابن القيم زاد المعاد പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ കുറച്ച് ഭാഗം മാത്രം തടവി എന്ന് ഒരു സ്ഥലത്ത് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയുടെ കുറച്ച് ഭാഗം മാത്രം തടവി എന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതൊക്കെ എന്താണ്? തല മൊത്തത്തിൽ തടവുക എന്നുള്ളതാണ്. ഇനി ഒരു സംശയം, തലയുടെ കുറച്ച് ഭാഗം തടവിയാൽ മതിയാകോ? തലയുടെ കുറച്ച് ഭാഗം തടവിയാൽ മതിയാകും. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലത് സൂചിപ്പിക്കാനുള്ള കാരണം, നിങ്ങൾ വേറെ ചില ദർശകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കും കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പല ആൾക്കാരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണപ്പോൾ ഞാൻ പറഞ്ഞതിന് വിപരീതമായി കേട്ടാൽ ആകെ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും തലയുടെ കുറച്ച് ഭാഗം തടവിയാൽ മതിയാകും. ചില പണ്ഡിതന്മാർ പറയുന്നു, ഹംബലി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിന്റെയും വീക്ഷണം പോലെ തല മൊത്തത്തിൽ തടവുക എന്നുള്ളത് നിർബന്ധമാണ്. ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും എന്താ പറയുന്നത്? തല മൊത്തത്തിൽ തടവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഷാഫിഈ മദ്ഹബും ഹനഫി മദ്ഹബും എന്ന് പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് പ്രചാരണത്തിലുള്ള മദ്ഹബായ ഷാഫിഈ മദ്ഹബ്, അവർക്ക് എന്ത് പറയുന്നു? തലയുടെ കുറച്ച് ഭാഗം തടവിയാലും മതിയാകും. മുഴുവൻ തടവണം എന്ന് പറയുന്ന വ്യക്തമാണ്. ഖുർആനിലൊക്കെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ തല തടവുക, അപ്പൊ അത് മുഴുവൻ തലയാണ് ഉദ്ദേശമെന്ന് ആ പണ്ഡിതന്മാർ തെളിവ് പറയുന്നു. കുറച്ച് ഭാഗം തടവിയാലും മതിയാകും എന്ന് പറയുന്നതിന്റെ തെളിവെന്താണ്? കുറച്ച് ഭാഗം തടവിയാലും അത് മതിയാകും എന്ന് പറയുന്നതിന്റെ തെളിവെന്താണ്? ധാരാളം തെളിവുകൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഷാഫിഈ മദ്ഹബ് ആവട്ടെ, ഹനഫി മദ്ഹബ് ആവട്ടെ, അവർ വെറുതെ പറയുന്നതല്ല, ധാരാളം തെളിവുകൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബ്ദുർ റസാഖിന്റെ മുസന്നഫിലും ഇബ്നു അബി ശൈബയുടെ മുസന്നഫയിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അന്നഹു മസഹൽ യാഫുഹ ഫഖത്, അദ്ദേഹം തലയുടെ മുൻഭാഗം മാത്രം തടവി എന്ന് ആരിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ഇബ്നു ഉമറിൽ നിന്ന് എന്ത് സ്ഥിരപ്പെട്ടു? അദ്ദേഹം തലയുടെ ഒരു ഭാഗം മാത്രം തടവി. ആരാണ് ഉദ്ധരിച്ചത്? അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ, ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ. അതാണ് ഒരു സഹാബി. രണ്ടാമത്തേത് യസീദ് സലമത്തു ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായ യസീദ്, അദ്ദേഹം പറയുന്നു, അന്നഹു യംസഹു മുഖദ്ദിമ റസ്ഹി. സലമത്തു ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻ തലയുടെ മുൻഭാഗം മാത്രം തടവാറുണ്ടായിരുന്നു. സലമത്തു ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു തലയുടെ മുൻഭാഗം മാത്രം തടവാറുണ്ടായിരുന്നു. ഇമാം ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഈ അസറും ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ട് സഹാബികളുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇബ്നു ഉമറിന്റെയും സലമത്ത് ഇബ്നുൽ അക്വ രണ്ടും സഹാബിയാണ്. അവരുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? തലയുടെ കുറച്ചു ഭാഗം തടവിയാലും വുളൂ സഹീഹാകും. അതല്ലെങ്കിൽ സഹാബികൾ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു, വസഹ അൻ ഇബ്നു ഉമർ അൽഇക്തിഫാഉ ബിബഅദി അർറസ് ബിമസ്ഹി ബഅദി അർറസ്, തലയുടെ കുറച്ചു ഭാഗം തടവുക എന്നുള്ളത് ആരിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? ഇബ്നു ഉമറിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വലം യസ്ഹ അൻ അഹദിൻ മിന സ്വഹാബത്തി ഇൻകാറു ദാലിക്, ഒരൊറ്റ സഹാബി പോലും അത് എതിർത്തതായിട്ട് എവിടെയും കാണാനും സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ഇബ്നു ഉമറിനെ പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കാണും. പലപ്പോഴും അവർ യാത്ര ചെയ്യാറുണ്ട്, ഒന്നിച്ച് പുറത്തേക്ക് പോകാറുണ്ട്. ഒരൊറ്റ സഹാബി പോലും അത് എതിർത്തിട്ടില്ല. ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറയുന്നു, സഹാബത്തിൽ നിന്ന് ചില ആൾക്കാർ തലയുടെ കുറച്ചു ഭാഗം തടവിയിട്ടും ഒരാൾ പോലും എതിർത്തിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? തലയുടെ കുറച്ചു ഭാഗം ചെയ്താലും വുളൂ ശരിയാകും, തലയുടെ കുറച്ചു ഭാഗം തടവിയാലും വുളൂ സഹീഹാകുന്നതാണ്. പക്ഷെ ഏറ്റവും പുണ്യം എന്താണ്? തല മൊത്തത്തിൽ തടവലാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ, എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്, ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരെന്ന് പറയുന്നവർ അവരുടെ വുളൂയിലും നിസ്കാരത്തിലും ഒക്കെ മൊത്തം ബിദഅത്തുകളാണ്. പിന്നെ ചോദിച്ചു, എന്താണ് ബിദഅത്തുകൾ? ഇപ്പം പറഞ്ഞു, അവർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അവർ തലയുടെ കുറച്ചു ഭാഗം തടവി ഒഴിവാക്കും. ഇതൊരിക്കലും പെട്ടെന്ന് അങ്ങനെ ധൃതി കാണിക്കാൻ പാടില്ല. ഇന്നുള്ള ജനങ്ങളെ പോലെയല്ല, മദ്ഹബിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇൽമുള്ളവരാണ്. ഇമാം ഷാഫിഈയെ പോലെ, ഇമാം നൗവിയെ പോലുള്ളവർ ഇൽമുള്ളവരാണ്, തഹ്സീലുള്ളവരാണ്. അവർ വെറുതെ ഒരു മസല സംസാരിക്കുകയില്ല. അപ്പോൾ ഈ സഹാബികളിൽ നിന്ന് തല കുറച്ചു ഭാഗം തടവിയാൽ മതി എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഹനഫി മദ്ഹബിൽ അവർ പറയുന്നത് ഒരു മുടിയല്ല, പക്ഷെ കുറച്ചധികം തടവണമെന്നാ പറയുന്നത്. തല മൊത്തത്തിൽ തടവണമെന്ന് പറയുന്നില്ല, കുറച്ചധികം തടവണമെന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. പക്ഷെ എന്തിരുന്നാലും തലയുടെ കുറച്ചു ഭാഗം ഒരാൾ തടവുകയാണെങ്കിൽ വുളൂ സഹീഹാകുമെന്നാണ് ഈ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ തലയുടെ വിഷയത്തിൽ പൂർണ്ണത എന്ന് പറയുന്നത് മൊത്തത്തിൽ തടവലാണ്. പക്ഷേ ഒരു വ്യക്തി കുറച്ച് തടവിയാൽ അയാളുടെ വുളൂ ബാത്തിലാണെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പോകരുത്. അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കാം, ഏറ്റവും പുണ്യം മൊത്തത്തിൽ തടവലാണ്. ഇനി എത്ര തവണയാണ് തല തടവേണ്ടത്? തടവേണ്ടത് എത്ര തവണയാണ്? ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു തല തടവേണ്ടത് ഒരു തവണ മാത്രമാണ്. ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു തല തടവേണ്ടത് ഒരു തവണ മാത്രമാണ്. അതാണ് ഷാഫിഈ മദ്ഹബ് ഒഴികെയുള്ള എല്ലാ മദ്ഹബിന്റെയും വീക്ഷണം. ഹനഫി മദ്ഹബ് ആവട്ടെ, ഹംബലി ആവട്ടെ, മാലിക്കി ആവട്ടെ, അവരൊക്കെ എന്ത് പറയുന്നു? തല തടവേണ്ടത് ഒരു തവണ മാത്രമാണ്. എന്താണ് അവർക്ക് തെളിവ്? തല ഒരു തവണ മാത്രമേ തടവേണ്ടൂ എന്ന് പറയാനുള്ള തെളിവ് എന്താണ്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇനെ വിശദീകരിക്കുമ്പോൾ മൂന്ന് തവണ തടവിയതായിട്ട് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ള അവയവങ്ങളൊക്കെ സഹാബത്ത് എന്ന് പറഞ്ഞു, മൂന്ന് തവണ ചെയ്തിട്ടുണ്ട്, മൂന്ന് തവണ ചെയ്തിട്ടുണ്ട് പറഞ്ഞു, തലയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത് തല ഒരു തവണ തടവാനാണ് എന്നാണ് ഈ ഉലമാക്കൾ പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് സമീപകാലത്ത് ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ്, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം. തല എത്ര തവണ തടവണം? ഒരു തവണ മാത്രം. അതാണ് മൂന്ന് മദ്ഹബിന്റെയും അഭിപ്രായം. ക്ലിയർ അല്ലേ? ഇനി ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? മൂന്ന് തവണ തടവണം. നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരണത്തിലുള്ള ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം തല മൂന്ന് തവണയാണ് തടവേണ്ടത്. അതിനവർ അവലംബിക്കുന്ന ഹദീസ് എന്താണ്? ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ തന്റെ സുനനിൽ 107-ാമത്തേതും 110-ാമത്തേതും നമ്പറിൽ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, വമസഹ റഅസഹു സലാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഇൽ മൂന്ന് തവണ തല തടവി എന്ന് അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, അത് സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ. സമീപകാലം ജീവിച്ചിരുന്ന ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ ആ ഹദീസ് സഹീഹാണ്, സ്വീകാര്യമാണെന്ന് പറയുകയും ഷെയ്ഖ് പറഞ്ഞു, മൂന്ന് തവണ തല തടവുന്നതിൽ തെറ്റില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ അഭിപ്രായം അനുസരിച്ച് മൂന്ന് തവണ തല തടവുന്നതിൽ തെറ്റില്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, അത് പതിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഷെയ്ഖ് പറഞ്ഞു, പതിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്താണ്? ഒരു തവണയാണ്. പക്ഷേ മൂന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മൂന്ന് തവണ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റില്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ തല തടവുന്ന വിഷയത്തിൽ ഒരു തവണ തടവണമെന്നാണ് മൂന്ന് മദ്ഹബിന്റെയും അതുപോലെ തന്നെ സമീപകാലം ജീവിച്ച മഹാന്മാരായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ്, ഷെയ്ഖ് മുഖ്ബിൽ തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒരു തവണയെ തടവുണ്ടോ? മൂന്ന് തവണ തടവേണ്ടതില്ല. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബ് അവരുടെ അഭിപ്രായം എന്താണ്? മൂന്ന് തവണ തടവാം. പക്ഷേ ഷെയ്ഖ് അൽബാനിയും ഷാഫിഈ മദ്ഹബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷെയ്ഖ് അൽബാനി പറയുന്നത് പതിവാക്കരുത്, ഇടക്കിടക്ക് ചെയ്യാം. ഇടക്കിടക്ക് മൂന്ന് തവണ തല തടവുന്നതിൽ തെറ്റില്ല എന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറയുന്നത്. ഏറ്റവും നല്ലത് ഒരു തവണ തടവലാണ്. ഹദീസിൽ ഏറ്റവും ഹവിയായിട്ട് ഏറ്റവും നല്ല സനദോടുകൂടി വന്ന ഹദീസുകളിലുള്ളത് ഒരു തവണ തടവലാണ്. പക്ഷെ ആരെങ്കിലും മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹദീസ് സഹീഹാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡത്തിൽ മൂന്ന് തവണ തടവിയാൽ അത് തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഒരിക്കലും നമ്മൾ പറയാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അറിയണം. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്, ഇതൊന്നും ആരും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരോട് എതിർക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു തവണയാണ്, അതുകൊണ്ട് മൂന്ന് തവണ ആര് ചെയ്യുമ്പോഴും അത് തെറ്റ്. ആ ഒരു ധാരണ നമ്മൾ മാറ്റുക, മറിച്ച് വിഷയങ്ങൾ നന്നായി നമ്മൾ പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം, ബാറക്കല്ലാഹു ഫീക്കും, തല തടവുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? തലയുടെ പരിധിയിലുള്ള മുടികളാണ് തടവേണ്ടത്. ഒരു വ്യക്തിയുടെ മുടി നീണ്ടതാണ്, അങ്ങനെയാണെങ്കിൽ ഈ തലയുടെ പരിധിക്ക് പുറത്തുള്ള മുടി തടവിയാൽ മതിയാകുമോ? ഒരു കാരണവശാൽ അത് മതിയാവുകയില്ല. തലയിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ തലയുടെ ഭാഗത്തുള്ള മുടിയാണ് ആ വ്യക്തി തടവേണ്ടത്. തല തടവേണ്ട രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് തല തടവേണ്ടത്? ഇമാം ഷിറാസി ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അയ്യം സഹ ജമീ അറസ്, തല മൊത്തത്തിൽ തടവുക. അയ്യം സഹ ജമീ അറസ്, തല മൊത്തത്തിൽ തടവുക എങ്ങനെയാണ്? ഫയഖുദുൽ മാഅ ബികഫൈ, രണ്ട് കൈയിലും നമ്മൾ വെള്ളമെടുക്കുക. സുമ്മ യുർസിലുഹു, അതിനുശേഷം ആ വെള്ളം ഒഴിവാക്കുക. സുമ്മ യുൽസിഖു തറഫ സബ്ബാബതിഹി ബിതറഫ സബ്ബാബതിഹി അൽഉഖ്ര, അതിനുശേഷം നമ്മുടെ ഈ രണ്ട് വിരലുകൾ, നമ്മുടെ ഈ ചൂണ്ട് വിരലുകൾ പരസ്പരം ചേർത്ത് വെക്കുക. ثم يضعهما على مقدم راسه, തലയുടെ മുൻഭാഗത്ത് വെക്കുക. ويضع ابهامه على صدغي, നമ്മുടെ ഈ രണ്ട് ചൂണ്ട് തള്ളവിരലില്ലേ, അത് നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വെക്കുക. പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ രണ്ട് ചൂണ്ട് വിരൽ ഒന്നിച്ചു വെച്ചതിനു ശേഷം ചെവിക്ക് നമ്മുടെ തള്ളവിരൽ വെക്കുക. ثم يذهب بهما الى قفا, അതിനുശേഷം പിരടി വരെ പോവുക, പിരടിയിൽ കയറണ്ട, പിരടി വരെ പോവുക. ثم يردهما الى المكان الذي بدا منه, എവിടെന്നാണോ ആരംഭിച്ചത് അവിടേക്ക് തന്നെ തിരിച്ചു വരിക. നമ്മൾ പൊതുവെ ചെയ്യാറുള്ള രൂപം, നമ്മുടെ വിരൽ പിടിച്ചതിന് ശേഷം പല ആൾക്കാരും ചെയ്യാറുണ്ട്, ചെവിക്ക് ഈ രണ്ട് തള്ളവിരൽ വെച്ചതിന് ശേഷം മുൻഭാഗത്ത് നിന്ന് തുടങ്ങി പിൻഭാഗത്തിലെത്തുക, അതിനുശേഷം തിരിച്ചു വരിക. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. ഇതാണ് തല തടവുന്നത് ഒരു രൂപം. മറ്റൊരു രൂപം എന്താണ്? റുബയ്യ ബിൻതു മുഅവ്വദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹ, സ്വഹാബി സ്ത്രീയാണ്. അവരുടെ ഹദീസിൽ ഇമാം അബൂദാവൂദ് റഹിമഹുള്ള 128-ാമത്തെ ഹദീസിൽ ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവള്ളഅ ഇൻദഹ, പ്രവാചകൻ അവരുടെ അരികിൽ ഒരു ദിവസം വുളൂ ചെയ്തു. ഫമസഹ റഅസ കുല്ലഹു മിൻ ഖർനി ശഅർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തല മൊത്തത്തിൽ തടവി. എങ്ങനെയാണ് തുടങ്ങിയത്? മിൻ ഖർനി ശഅരി, തലയുടെ ഖർന എന്നത് രണ്ട് അഭിപ്രായമുണ്ട്, മുൻഭാഗം മുതൽ അല്ലെങ്കിൽ മുഗൾ ഭാഗം മുതൽ, രണ്ടഭിപ്രായം ആ ഹദീസിലുണ്ട്. മുഗൾ എന്നെടുത്താൽ മിൻ ഖർനി ശഅർ, തലയുടെ മുഗൾ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി. കുല്ല നാഹിയത്തിൻ ലിമുൻസബ്ബി ശഅർ, എന്നിട്ട് തലയുടെ മുഗൾ ഭാഗത്ത് നിന്ന് തുടങ്ങി, അതിനുശേഷം ഓരോരോ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കൈ നനച്ചതിനു ശേഷം തലയുടെ നടുക്ക് വെച്ചു, അതിനുശേഷം ഓരോ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി. ആ ഹദീസിന്റെ അവസാനത്തിൽ റുബയ്യ പറയുന്നു, ലാ യുഹർരിക്കു ശഅറ അൻ ഹൈഅതിഹി, പ്രവാചകൻ മുടി വാരി വെച്ചിരുന്നു, ആ വാരിയതിന് ഒരു കോലക്കേടും സംഭവിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവി. ആ രൂപം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്താണ് ഹദീസിന്റെ രൂപം? നമ്മൾ പൊതുവെ ചെയ്യാറുള്ള രൂപമല്ല, മറിച്ച് ഒരു വ്യക്തി വുളൂ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തല തടവുമ്പോൾ ആദ്യം വെള്ളത്തിൽ കൈ നനയ്ക്കുക, അതിനുശേഷം തലയുടെ മുഗൾ ഭാഗത്ത് ഒരു കൈയോ അല്ലെങ്കിൽ രണ്ട് കൈയോ വെച്ചതിന് ശേഷം, നമ്മളിപ്പോ മുടി വാരിയിരിക്കുന്ന ഒരു രൂപം ഉണ്ടാവില്ലേ, ആ മുടി വാരിയത് എങ്ങനെയാണോ അതേപോലെ തടവി കൊടുക്കുക തലയുടെ എല്ലാ ഭാഗത്തും. ഒരു വ്യക്തി ഈ രീതിയിൽ വാരിയതാണെങ്കിൽ ഇങ്ങനെ ഇവിടെ തടവുക, പിറകോട്ട് തടവി കൊടുക്കുക, സൈഡോട്ട് തടവി കൊടുക്കുക, ആ രീതിയിൽ തലയുടെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുക, കൈകൊണ്ട് തടവുക. ആ ഹദീസിന്റെ അവസാനത്തിൽ എന്താണ്? മുടി അതിന്റെ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവി. മുടി അതിന്റെ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവി. അബുൽ അബ്ബാസ് ഇബ്നു റസ്ലാൻ അഷ്ഷാഫിഈ, ഇന്ന് ജീവിച്ചിരിക്കുന്ന റസ്ലാൻ അല്ല, പണ്ട് ജീവിച്ചിരുന്ന 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, ഹാദാ ഖാസ്സുൻ ബിമൻ ലഹു ശഅറുൻ തവീൽ, ദീർഘമുള്ള മുടിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഉപകരിക്കുന്ന കാര്യമാണ്. കാരണം ചില ആൾക്കാർക്ക് വലിയ മുടിയുണ്ടാകും, അവർ വാരി നല്ല തർത്തീബാക്കി മുടി വെച്ചിട്ടുണ്ടാകും. അതിനുശേഷം വുളു ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ തലയുടെ മുമ്പിൽ നിന്ന് തുടങ്ങി പിറകിലേക്ക് എടുത്ത് പിന്നെ മുമ്പിലേക്ക് വരുമ്പോൾ മുടിയുടെ കോലം ആകെ മാറും. അത് പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന രൂപം എന്താണ്? മുടി വാരിയിരിക്കുന്ന രൂപത്തിന് ഒരു മാറ്റവും വരുത്താതെ എങ്ങനെയാണോ മുടി വാരിയിരിക്കുന്നത് അതിന്റെ മുകളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി. മനസ്സിലായില്ലേ? ഇബ്നു റസ്ലാൻ പറയുന്നത് എന്താ, നീണ്ട മുടിയുള്ളവർക്ക് ഈ ഒരു രൂപം സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു സ്ത്രീകൾക്കും ഈ ഒരു രൂപം സ്വീകരിക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ആരുടെ മുമ്പിലാണ് വുളു ചെയ്തത്? റുബയ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പിലാണ്. ആ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ വുളു ചെയ്തപ്പോൾ ഈ ഒരു രൂപമാണ് വുളുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രൂപവും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഒരു വ്യക്തി സാധാരണ കുറച്ച് നീളമുള്ള മുടിയാണെങ്കിൽ സാധാരണ മുടി വാരി വെച്ചാൽ അയാൾക്ക് കയ്യിൽ വെള്ളമെടുക്കുക, അതിനുശേഷം ആദ്യം ഇവിടെ തടവി കൊടുക്കുക, പിന്നെ സൈഡിൽ തടവുക, പിറകിൽ തടവുക, ഇപ്പുറത്തെ സൈഡിൽ തടവുക. ചുരുക്കി പറഞ്ഞാൽ തലയുടെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുക? തടവി കൊടുക്കുക. രൂപം മനസ്സിലായോ? മുടിയുടെ രൂപത്തിന്റെ വ്യത്യാസം വരുത്താതെ വലിയ മുടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തല തടവുന്നതിൽ തെറ്റില്ല. അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇമാം അബൂദാവൂദും ഇമാം അഹ്മദും ഉദ്ധരിച്ച ഹദീസിൽ അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇമാം അബൂദാവൂദ് 128-ാമത്തെ ഹദീസായും ഇമാം അഹ്മദ് 26,484-ാമത്തെ ഹദീസായും ഈ കാര്യം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. ഒരു കൈ കൊണ്ടും തടവാ, രണ്ട് കൈ കൊണ്ടും തടവാ, ഒരു കൈകൊണ്ടും രണ്ട് കൈകൊണ്ടും ചെയ്യാം. പൊതുവെ വുളുവിൽ സാധാരണ സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സുന്നത്തായ രൂപം, അത് തന്നെ ഒരു വ്യക്തി ഒരു കൈകൊണ്ട് തടവുകയാണെങ്കിൽ വുളു സഹീഹാകും. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറഞ്ഞു, ഒരു വ്യക്തി ഒരു കൈകൊണ്ട് തലയുടെ എല്ലാ ഭാഗത്തും തടവിയാലും വുളു സഹീഹാകുന്നതാണ്. മുഖത്തിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മുഖത്തിൽ സുന്നത്ത് എന്താണ്? രണ്ട് കൈയാണ്. പക്ഷെ ഒരു കൈകൊണ്ട് ചെയ്താൽ മതിയാകും. തലയിലും സുന്നത്ത് രണ്ട് കൈ ഉപയോഗിക്കലാണ്. ഒരു കൈകൊണ്ട് ചെയ്താൽ അത് മതിയാവുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, വുളുവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ കേരളത്തിന് പുറത്തു പോയാൽ ഹനഫി മദ്ഹബിന്റെ ആൾക്കാർ വുളു ചെയ്യുമ്പോൾ എന്ത് കാണാൻ സാധിക്കും? അവർ തല തടവിയതിന് ശേഷം അവരുടെ പിരടി തടവും. അവരുടെ പിരടിയും തടവുന്നതായി നിങ്ങൾക്ക് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ്യയും റഹിമഹുമുല്ലാ അവർ പറയുന്നു, ലം യസിഹ അനിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മസഹ അലാ ഉനുഖിഹി ഫിൽ വുദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരടിയിൽ വുളുവിൽ ഒരു തവണ പോലും തടവിയിട്ടില്ല. വുളുവിന്റെ സാഹചര്യത്തിൽ പിരടി തടവുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമല്ല. ചില ആൾക്കാർക്ക് ഒരു സംശയം വരും, പ്രത്യേകിച്ച് ഇന്ന് ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളൊക്കെ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തി വന്നിട്ടുണ്ട്. സുനൻ അബി ദാവൂദിൽ ഒരു ഹദീസ് ഉണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റസ, പ്രവാചകൻ തല തടവി, ഹത്താ ബലഗൽ ഖദാൽ, പ്രവാചകൻ ഖദാല് വരെ തല തടവി. ഖദാൽ എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ വഹുവ അവ്വലുൽ ഖസ, പിരടിയുടെ പ്രാരംഭ ഭാഗം, അതിനെ തുടങ്ങുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി എന്ന് സുനനു അബി ദാവൂദിൽ ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ദുർബലമാണ്. അപ്പോൾ പിരടി തടവുക എന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ തല തടവുന്നതുമായി ബന്ധപ്പെട്ട ഒരു മസല എല്ലാവർക്കും അറിയുന്നതാണ്. മുടിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യേണ്ടത്? മുടിയുള്ളവരെ പോലെ തന്നെ അവരും തല തടവുക. ഇബ്നു ജുറൈജ് റഹിമഹുല്ല പറഞ്ഞു, ഖുൽതു ലി അതാ, അതാ റഹിമഹുല്ലയോട് ഞാൻ ചോദിച്ചു, കൈഫ യംസഹുൽ അസ്ലാ, മുടിയില്ലാത്ത വ്യക്തി എങ്ങനെയാണ് തടവേണ്ടത്? ഖാല യംസഹു റസഹു, അയാളുടെ തല അയാൾ തടവുക എന്ന് അതാ റഹിമഹുല്ല പറഞ്ഞതായി ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മറ്റൊരു മസല, ബറകല്ലാഹു ഫീക്കും, തൊപ്പിയുടെ മുകളിൽ തടവാൻ പറ്റോ? നമ്മൾ തല തടവുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി ഒരു വ്യക്തി തൊപ്പി ധരിച്ചിട്ടുണ്ട്, ഈ തൊപ്പിയുടെ മുകളിൽ തടവാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവിന്റെ മുകളിൽ തടവിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവിന്റെ മുകളിൽ തടവിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തല തടവുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ഹദീ മൂന്ന് രൂപത്തിലാണ്. തല തടവുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മൂന്ന് രൂപത്തിലാണ്. ഒന്നാമത്തേത് തല തടവൽ, സാധാരണ നമ്മൾ വുളുവിൽ പഠിച്ചതുപോലെ തല തടവുക എന്നുള്ളത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വംസഹു ബിറുഊസിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ തല തടവുക. അതാണ് ഒരു രൂപം. രണ്ടാമത്തേത് തലയുടെ മുൻഭാഗവും ബാക്കി തലപ്പാവും തടവുക എന്ന് പറഞ്ഞാൽ തലപ്പാവ് കുറച്ച് പിറകോട്ടാക്കിയിട്ട് തലയുടെ മുൻഭാഗം തടവുക, ബാക്കി തലപ്പാവിൽ പൂർത്തീകരിക്കുക. തലയിൽ ബാക്കി തടവാതെ തലപ്പാവ് പിറകോട്ടാണെങ്കിൽ തലയുടെ മുൻഭാഗം തടവുക, ബാക്കി എന്ത് ചെയ്യുക, തലപ്പാവിൽ പൂർത്തീകരിക്കുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ്? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹന മസഹ ബിനാസിയതിഹി വഅല അൽഇമാമ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം മുഗീറത്ത് ബിൻ ശുഅബയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ ഒരു ഭാഗവും ബാക്കി തലപ്പാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി. ഇപ്പൊ രണ്ട് രൂപം മനസ്സിലായില്ലേ? ഒന്നാമത്തെ രൂപം തല മാത്രം തടവുക, രണ്ടാമത്തെ രൂപം തലയുടെ കുറച്ച് ഭാഗവും ബാക്കി തലപ്പാവും, മൂന്നാമത്തെ രൂപം എന്താണ്? തലപ്പാവ് മാത്രം തടവുക. തലപ്പാവ് മാത്രം തടവുക, അതായത് തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു, ബിലാൽ ഇബ്നു റബാഹ് അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ അലൽ ഖിമാർ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിമാറിൽ തടവി. ഖിമാർ എന്ന് പറഞ്ഞാൽ എന്താ? തലമറയ്ക്കുന്ന വസ്തു. പ്രവാചകൻ അതിൽ തടവി. അതുപോലെ തന്നെ അംറ് ഇബ്നു ഉമയ്യത്ത് ദംരി റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയ യംസഹു അലാ ഇമാമതിഹി. സ്വഹീഹ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവിൽ മാത്രം തടവുന്നതായി, അല്ലെങ്കിൽ തലപ്പാവിൽ തടവുന്നതായി ഞാൻ കണ്ടു എന്ന് ആര് പറഞ്ഞു? അംറ് ഇബ്നു ഉമയ്യത്ത് ദംരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? തലപ്പാവിൽ മാത്രം തടവുക എന്നുള്ളതും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമാണ്. അതായത് തലപ്പാവ് ധരിച്ച ഒരു വ്യക്തി വുദു ചെയ്യാൻ വന്നാൽ അദ്ദേഹം കൈ കഴുകിയതിന് ശേഷം വെറും തലപ്പാവിന്റെ മുകളിൽ മാത്രം തടവുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, തലപ്പാവ് മാത്രം പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ. പക്ഷേ ഈ രണ്ട് ഹദീസുകളും മനസ്സിലാക്കി തരുന്ന എന്താണ്? തലപ്പാവിൽ മാത്രം തടവാം. അതാണ് ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം, അതാണ് വാഹിരി മദ്ഹബിന്റെ അഭിപ്രായം. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, മുൻഗാമികളിൽപ്പെട്ട ചില ആൾക്കാർ ഇമാം സുഫിയാൻ സൗരിയെ പോലെ, ഔസാഇയെ പോലെ, മുഹമ്മദ് ബിൻ ജരീരിനെ പോലെയുള്ള പണ്ഡിതന്മാർ തലപ്പാവ് മാത്രം തടവുന്നത് അനുവദിച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഇമാം നവവി റഹിമഹുള്ള. അതുപോലെ തന്നെ ഇബ്നുൽ മുൻദിർ, ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, സമീപകാലം ജീവിച്ച ഷൗക്കാനി, ഇമാം ഷൻഖൈതി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ, ഇവരൊക്കെ പറയുന്ന അഭിപ്രായം എന്താണ്? തലപ്പാവ് മാത്രം തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. മനസ്സിലായില്ലേ? തലപ്പാവ് മാത്രം തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അപ്പൊ അതിന്റെ ചുരുക്കം എന്താണ്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കം ഇബ്നുൽ ഖയ്യിം നമുക്ക് പറഞ്ഞു തരുന്നു. റഹിമഹുല്ലാ, കാന യംസഹു അലാ റഅസിഹി താറ. ചില സാഹചര്യങ്ങളിൽ പ്രവാചകൻ തല മാത്രം തടവും. പ്രവാചകന്റെ ഹദീ പഠിക്കണേ. ചില സമയത്ത് പ്രവാചകൻ തല മാത്രം തടവും, വഅല ഇമാമതി താറ. ചില സമയങ്ങളിൽ തലപ്പാവ് മാത്രം തടവും, വഅല നാസിയതി വൽ ഇമാമതി താറ. ചില സമയങ്ങളിൽ തലയുടെ മുൻഭാഗവും ബാക്കി തലപ്പാവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഈ കാര്യം പറയുന്നു. അദ്ദേഹത്തിന്റെ സാദുൽ മഅാദിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ തല തടവുന്നതുമായി ബന്ധപ്പെട്ട പ്രവാചകന് മൂന്ന് ഹദീ മനസ്സിലായില്ലേ? ഒന്നിക്കൽ തല മാത്രം, രണ്ടാമത്തേത് തലപ്പാവ് മാത്രം, മൂന്നാമത്തേത് തലയും തലപ്പാവും ഒന്നിച്ച് തലയുടെ ഒരു കുറച്ച് ഭാഗം ബാക്കി തലപ്പാവിൽ പൂർത്തീകരിക്കും. അപ്പൊ നമ്മൾ തുടങ്ങിയ വിഷയം എന്താണ്? തൊപ്പി. തൊപ്പി തലപ്പാവിനോട് സാദൃശ്യമുള്ളതാണോ? അല്ല. തലപ്പാവ് എന്തുകൊണ്ടാണ് ശരിയാത്ത് അനുവദിച്ചു തന്നത്? തലപ്പാവ് എഴിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ തൊപ്പി അതുപോലെ പ്രയാസമുള്ള കാര്യമല്ല. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അത്താഖിയതു ലൈസത് കൽ ഇമാമ. തൊപ്പി തലപ്പാവ് പോലെയല്ല. ലിദാ, അതുകൊണ്ട് തന്നെ അത്താഖിയതു വൽ ഖലൻസുവതു വൽ ഖുബ്ബഅതു ലാ തഅഖുദു ഹുക്മൽ ഇമാമ. അതുകൊണ്ട് തന്നെ തൊപ്പി അതുപോലെയുള്ള വസ്തുക്കൾ, നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന ആ രീതിയിലുള്ള വസ്തുക്കൾ യാതൊരു കാരണവശാലും തലപ്പാവിന്റെ വിധിയിലല്ല വരുന്നത് എന്നാര് പറഞ്ഞു? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് തലപ്പാവുമായി ബന്ധപ്പെട്ട ഹുക്കും. ഇനി സഹോദരങ്ങളെ, ഒരു വ്യക്തി തലപ്പാവിൽ തടവുമ്പോൾ, ഒരാള് തലപ്പാവ് മാത്രം തടവാൻ ഉദ്ദേശിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ തലപ്പാവ് ധരിക്കുമ്പോൾ അയാൾ വുദൂഇൽ ധരിച്ചിട്ടുണ്ടാവണം എന്ന ഷർത്തുണ്ടോ? നമ്മൾ പൊതുവെ ഖുഫ് തടവാൻ എന്ത് ഷർത്ത് പറയും? ഖുഫ് ധരിക്കുമ്പോൾ വുദൂ ഉണ്ടാവണം. ഇതുപോലെ തലപ്പാവ് ധരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ആദ്യമേ വുദൂ ഉണ്ടാവണം എന്ന ഷർത്തുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അങ്ങനെ ഷർത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നല്ലൊരു വിഭാഗം ഉലമാക്കൾ അത് വേണ്ട എന്ന അഭിപ്രായക്കാരാണ്. അങ്ങനെ ആദ്യമേ വുദൂഇൽ തലപ്പാവ് ധരിക്കണമെന്ന ഷർത്തില്ല എന്ന അഭിപ്രായക്കാരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. ഷെയ്ഖ് ഇബ്നു ബാസ് ത്വഹാറത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ശരിയല്ല. ആ വിഷയത്തിൽ വ്യക്തമായ ഒരു തെളിവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തലപ്പാവ് ധരിക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് വുളു ഉണ്ടാവണം എന്നൊരു ഷറത്തിന് ഒരു തെളിവും ഇല്ലാത്തതാണ്. ഒരു തെളിവും ആ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ തെളിവ് പറയാൻ ആ തെളിവ് ശരിയല്ല, അല്ലെങ്കിൽ ആ വിഷയം ശരിയല്ല. തലപ്പാവ് ധരിക്കുന്ന സാഹചര്യത്തിൽ വുളു ഉണ്ടാവണം എന്ന് പറയുന്ന ഷറത്ത് ഒരിക്കലും ശരിയല്ല. അല്ലാമ മുബാറക് ഫൂരി റഹിമഹുല്ലാ, സമീപകാലം ഇന്ത്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, തലപ്പാവിന്റെ വിഷയത്തിൽ പലരും പലതരത്തിലുള്ള നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അതിനൊന്നും ശരീഅത്തിൽ പിൻബലമില്ലാത്തതാണ്. ശരീഅത്തിൽ പിൻബലമില്ലാത്തതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തലപ്പാവ് ധരിക്കുമ്പോൾ ആദ്യം വുളു വേണമെന്ന ഷറത്തുണ്ടോ? വുളു വേണമെന്ന ഷറത്തില്ല. അത് ആരുടെ അഭിപ്രായമാണ്? ഇബ്നു തൈമിയ, ഇബ്നു ഉസൈമീൻ. എന്താണ് ആ അഭിപ്രായം പറയാനുള്ള കാരണം? വുളു വേണം എന്നുള്ളതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിക്കുന്നതിന് മുമ്പ് വുളു വേണം എന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു മസലയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, സ്ത്രീകൾക്ക് ഹിമാറിന്റെ മുകളിൽ തടവാൻ പറ്റുമോ? സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ തലപ്പാവ് പോലെ സ്ത്രീകൾക്ക് ഹിമാറിന് മുകളിൽ തടവാൻ പറ്റുമോ? എന്താണ് ഹിമാർ എന്ന് പറഞ്ഞാൽ? ഇബ്നു ഹജർ പറയുന്നു, മാ തുഗത്തി ബിഹിൽ മർഅത്തു റഅസഹ, സ്ത്രീ അവരുടെ തല മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു. നമ്മുടെ നാട്ടിൽ എന്ന് പറയും? തട്ടം എന്ന് പറയും. തട്ടത്തിന്റെ മുകളിൽ തടവുന്നതിന്റെ വിധി എന്താണ്? ഇത് പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിലൊക്കെ ധാരാളം അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ തഹ്രീർ ചെയ്യുന്നു, ഇദാ കാനത് ഹുനാക മശഖ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടെങ്കിൽ, അത് കഴിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, ഇമ്മാലി ബുറൂദത്തിൽ ജൌ, ഒന്നിക്കൽ കാലാവസ്ഥ നല്ല തണുപ്പുള്ളതാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ചില സാഹചര്യങ്ങൾ അവിടെ കഠിനമായ തണുപ്പാണ്. ഔലി മശഖത്തി നസ്ഇ, അല്ലെങ്കിൽ അത് അഴിക്കാൻ വേണ്ടി പ്രയാസമുണ്ട്. വല്ലഫി മറത്തിൻ ഉഖ്ര, അഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കെട്ടുക എന്നുള്ളത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തട്ടത്തിന് മുകളിൽ എന്ത് ചെയ്യാം? സ്ത്രീകൾക്കും തടവാം. വഇല്ല, അതല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ, ഫൽ ഔല അല്ലാ തംസഹ്, ഏറ്റവും നല്ലത് എന്താണ്? തടവാതിരിക്കലാണ്. തട്ടമൂരിയതിനു ശേഷം മുടി തടവുക, അല്ലെങ്കിൽ തല തടവുക, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരു സ്ത്രീ പുറത്തേ പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു, അവിടെ ആ സ്ത്രീക്ക് തട്ടമൂരൽ പ്രയാസമാണെങ്കിൽ തട്ടത്തിൽ തടവുക എന്നുള്ളത് ഇമാമയിൽ ഖിയാസ് ചെയ്തുകൊണ്ട് അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നതായും കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തട്ടത്തിൽ ഏറ്റവും നല്ലത് ഒഴിവാക്കലാണ്. പക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ, എന്തെങ്കിലും യാത്രയിലൊക്കെ തട്ടമൂരാൻ പറ്റാത്ത അവസ്ഥയാണ്, തട്ടമൂരിയാൽ അടുത്തുള്ള ആൾക്കാർ മുടി കാണാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഔറത്ത് വെളിവാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തട്ടത്തിന്റെ മുകളിൽ തടവാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അടങ്ങുന്ന ധാരാളം പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ തല തടവുന്നതുമായി ബന്ധപ്പെട്ട ഈ അഹ്കാമുകളാണ്. തല തടവുന്നതിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്ത കാര്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഹദീസിൽ വന്നു, വമസഹ ബിറാസിഹി വഉദുനൈ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തല തടവിയതിനു ശേഷം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ചെവി ഉസ്മാൻ റളിയല്ലാഹു അൻഹു തടവി. വുളൂഇൽ തല തടവിയതിനു ശേഷം ചെവി തടവുക എന്നുള്ളത് വുളൂഇന്റെ ഒരു കർമ്മമാണ്, വുളൂഇൽ മശ്റൂഉ ആയ ഒരു കാര്യമാണെന്നതിൽ ആർക്കും തർക്കമില്ല. വുളൂഇൽ ചെവി തടവുക എന്നുള്ളത് നല്ല കാര്യമാണെന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അതിന്റെ വിധി എന്താണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. വുളൂഇൽ ചെവി തടവുന്നതിന്റെ വിധി എന്താണ്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഹനഫി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബും ഷാഫിഈ മദ്ഹബും ഒക്കെ പറയുന്നത് എന്താണെന്ന് സുന്നത്താണ്. ഹംബലി മദ്ഹബ് ഒഴികെ ബാക്കിയുള്ള മൂന്ന് മദ്ഹബിന്റെ വീക്ഷണത്തിൽ ചെവി തടവുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ ചെവി തടവുക എന്നുള്ളത് വാജിബാണ്. ഹംബലി മദ്ഹബിൽ ചെവി തടവുക എന്നുള്ളത് വാജിബാണ്. അതാണ് സമീപകാലം ജീവിച്ച ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തുടങ്ങിയ പണ്ഡിതന്മാരുടെ വീക്ഷണം. ചെവി തടവുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. അതാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്താണ് ഇതിന് തെളിവായിട്ട് അവർ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കുക, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉദുനാനി മിനർ റാസ്, രണ്ട് ചെവിയും തലയുടെ ഭാഗത്തിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് ഇമാം ഇബ്നു മാജാ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഈ മസ്അലയിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നത്. മനസ്സിലായില്ലേ? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറയുന്ന ഹദീസ് സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെവി തടവുക എന്നുള്ളത് വാജിബാണ്. എന്നാൽ ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് ചെവി തടവുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ചെവി ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വുളുവിൽ എന്തായാലും ചെവി തടവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എങ്ങനെയാണ് ചെവി തടവേണ്ടത്? ചെവി തടവുന്ന രൂപം എന്താണ്? എല്ലാവർക്കും അറിയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവി തടവുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ചൂണ്ടുവിരൽ ചെവിയുടെ അകത്ത് വെക്കുകയും രണ്ട് തള്ളവിരൽ ചെവിയുടെ പുറത്ത് വെക്കുകയും അങ്ങനെ തടവുകയും ചെയ്തു. നമ്മളൊക്കെ പൊതുവെ ചെയ്യാറുള്ളത് പോലെ. ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇനി മുതൽ വുളു ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. എല്ലാവരും വുളുവിൽ ചെവി തടവുമ്പോൾ ഇങ്ങനെ തടവി ഒഴിവാക്കും. പക്ഷെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നൊരാൾ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ അയാൾക്ക് അതിന് പ്രതിഫലം അധികമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹദീസ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ചെവി തടവാൻ പുതിയ വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ തല തടവിയതിന് ശേഷം ചെവി തടവാൻ പുതിയ വെള്ളം എടുക്കേണ്ട ആവശ്യമുണ്ടോ? പുതിയ വെള്ളം എടുക്കേണ്ടതില്ല, മറിച്ച് തല തടവിയതിന്റെ ബാക്കി നനവ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ചെവി തടവുക. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിന്റെ ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? തല തടവിയതിനു ശേഷം ചെവിക്കായിട്ട് പുതിയ വെള്ളം എടുക്കും. അതിന്റെ ആവശ്യമില്ല. മറിച്ച് ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? തലയുടെ ബാക്കി നനവ് കൊണ്ട് തന്നെ ചെവി തടവുക. ഇമാം മുനാവി റഹിമഹുള്ള പറഞ്ഞു, അൽ ഉദുനാനി മിനർ റാസ്, രണ്ട് ചെവിയും തലയുടെ ഭാഗത്തിൽ പെട്ടതാണ്. فلا حاجة إلى أخذ ماء جديد منفرد لهما غير ماء الرأس في الوضوء. അതിന് പ്രത്യേകിച്ച് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇമാം മുനാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ പറയുന്നു. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ ചെവി തടവാൻ വേണ്ടി പ്രത്യേകം വെള്ളം എടുത്തതായിട്ട് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ചെവി തടവാൻ പുതിയ ഒരു വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതിനെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഇമാം ഹാകിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിലെന്താണ്? ഫഅഖദ ലിഉദുനൈഹി മാഅൻ ഖിലാഫൽ മാഇ അല്ലദീ അഖദ ലിറാസി, പ്രവാചകൻ തല തടവാൻ ഉപയോഗിച്ച വെള്ളത്തിന് പുറമേ ചെവിക്ക് വേണ്ടി പുതിയ വെള്ളം എടുത്തു എന്ന് ഇമാം ഹാകിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവി തടവാൻ തല തടവിയ വെള്ളത്തിന് പുറമേ വെള്ളമെടുത്തു എന്ന് ഇമാം ഹാകിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന് മറുപടി? ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞു, ആ ഹദീസ് ശാദ്ദാണ്. ആ ഹദീസ് ശാദ്ദാണ്. എന്താണ് ശാദ് എന്ന് പറഞ്ഞാൽ? സഹീഹായി വന്നിരിക്കുന്ന ഹദീസുകളോട് എതിരായി വന്നിരിക്കുന്ന ഹദീസാണ് ശാദ് എന്ന് പറയുന്ന ഹദീസും. സഹീഹാണ്, പക്ഷേ രണ്ട് സഹീഹായ ഹദീസ്, ഒന്ന് കൂടുതൽ സഹീഹും മറ്റൊന്ന് അതിന്റെ ബലത്തിൽ കുറച്ചു കുറവും. അങ്ങനെയാകുമ്പോൾ ഉലമാക്കൾ ബലം കുറഞ്ഞ ഹദീസിനെന്ത് പറയും? ഷാദ് എന്ന് പറയും. ഷാദ് ആയി കഴിഞ്ഞാൽ ഹദീസ് ളഈഫിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തുക. അതല്ലാതെ അടിസ്ഥാനപരമായി ഷാദായ ഹദീസുകൾ എന്താണ്? സഹീഹാണ്. രണ്ട് സഹീഹായ ഹദീസുകൾ വന്നു, രണ്ടും തമ്മിൽ വൈരുദ്ധ്യം തോന്നിക്കുന്നു, അതിൽ പരസ്പരം ജമാഅ ചെയ്യാൻ സാധ്യമല്ല, ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ബലമുള്ള ഹദീസ് ഉലമാക്കൾ എടുക്കുകയും മറ്റേ ഹദീസ് ഷാദ് ആണെന്ന് വിധിവെക്കുകയും ചെയ്യും. അപ്പോൾ അതെന്താകും? ളഈഫിന്റെ ഒരു ഇനത്തിൽപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവിക്ക് വേണ്ടി പുതിയ വെള്ളം എടുത്തു എന്ന് പറയുന്ന ഹദീസ് ഒരിക്കലും സ്ഥിരപ്പെടാത്ത കാര്യമാണ്. മനസ്സിലായോ? ഇതാണ് ചെവി തടവുന്നതുമായി ബന്ധപ്പെട്ട മസ്അല. അതിനുശേഷം വുളുവിന്റെ അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, ثم غسل كل رجل ثلاثا. അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടുത്തെ രണ്ട് കാലും മൂന്ന് തവണ കഴുകി. അവിടുത്തെ രണ്ട് കാലും മൂന്ന് തവണ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴുകി. ഈ ഒരു വിഷയവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വുളുവിന്റെ അവയവങ്ങളിൽ കാല് കഴുകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. എന്താണ് അതിന്റെ തെളിവ്? സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ വചനം, വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങൾ കാല് നിര്യാണിയോട് കൂടി കഴുകുക എന്ന് ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നിര്യാണി വരെയല്ല, നിര്യാണിയോട് കൂടിയാണ് നമ്മൾ കാല് കഴുകേണ്ടത്. നമ്മൾ കൈമുട്ട് പറഞ്ഞതുപോലെ. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ ചോദിക്കപ്പെട്ടു, അതറൽ കഅബൈനി ഫീമാ യുഗ്സലു മിനൽ ഖദമൈൻ, കാല് കഴുകുമ്പോൾ നിര്യാണി കഴുകേണ്ടതുണ്ടോ എന്ന് അതാഇനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം ലാ ശക്ക ഫീ, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ കാല് കഴുകുമ്പോൾ നിര്യാണിയോട് കൂടെ കഴുകണം. ഇപ്പൊ നിര്യാണി ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യക്തി കാല് കഴുകിയാലോ? വുളു ബാത്തിലാണ്. നിര്യാണി എല്ലാവർക്കും അറിയില്ലേ, നിര്യാണി ഒഴിവാക്കിക്കൊണ്ട് ആരെങ്കിലും കാല് കഴുകുകയാണെങ്കിൽ അവന്റെ വുദൂഉ ബാത്തിലാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഇന്ന് പലരും ഒഴിവാക്കിയിരിക്കുന്ന ഒരു സുന്നത്താണ് കാല് കഴുകുമ്പോൾ അതിനിടയിൽ വിരൽ ഉപയോഗിച്ചുകൊണ്ട് കാല് കഴുകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. ഏത് വിരലാണ് ഉപയോഗിക്കേണ്ടത്? ചെറുവിരലാണ്, ചെറുവിരലാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവല്ലഅ ദലക അസാബിഅ റിജ്ലൈഹി ബിഖിൻസാരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കഴുകുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുവിരൽ ഉപയോഗിച്ചുകൊണ്ട് വിരലുകൾക്കിടയിൽ ഇട്ടുകൊണ്ട് കഴുകാറുണ്ട് എന്ന് മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയും ഇമാം ഷൗക്കാനിയും ആ ഹദീസ് സ്വീകാര്യമാണെന്ന് വിധിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ കാല് കഴുകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ചെറുവിരലായിരിക്കണം നമ്മുടെ ഓരോരോ വിരലുകൾക്കിടയിൽ ഇട്ട് നമ്മൾ കഴുകേണ്ടത്, ചെറുവിരൽ. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്നു, നമ്മുടെ കൈ കഴുകുന്ന സമയത്ത് കൈകൾ ഇടകോർക്കുന്നതിനേക്കാളും ആക്കതായ വളരെ പ്രബലമായ കാര്യമാണ് കാലുകൾക്കിടയിൽ വിരലുകൾ ഇട്ട് കഴുകുക എന്നുള്ളത്. കാരണം കാലുകൾക്കിടയിൽ കച്ചറകൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാല് കഴുകുമ്പോൾ വിരലുകൾ ഇട്ടുകൊണ്ട് കഴുകാൻ എല്ലാവരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്രാൻ ഇബ്നു അബി അതാ റഹിമഹുല്ല പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വുദൂഇൽ കാല് കഴുകുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾക്കിടയിൽ, കാലിന്റെ വിരലുകൾക്കിടയിൽ വിരലുകൾ കയറ്റുകയും അത് നന്നായി ശുദ്ധിയാക്കുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇമ്രാൻ ഇബ്നു അബി അതാ റഹിമഹുല്ല പറയുന്നതായി ഇമാം ഇബ്നു അബി ഷൈബ തന്റെ മുസന്നഫിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ വുദൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ് കാല് കഴുകുമ്പോൾ ചെറിയ വിരൽ, നമ്മുടെ കൈയുടെ ചെറിയ വിരൽ വെച്ചുകൊണ്ട് ഓരോരോ വിരലുകൾക്കിടയിൽ പ്രവേശിപ്പിച്ച് നല്ല രീതിയിൽ അത് ശുദ്ധീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? കാല് കഴുകുന്നതാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. വുദൂഇന്റെ അവസാനത്തെ കാര്യം എന്നുള്ളത് എന്താണ്? കാല് കഴുകലാണ്. ആ കാല് കഴുകുമ്പോൾ വിരലുകൾക്കിടയിൽ നമ്മുടെ ചെറുവിരൽ കയറ്റി നല്ല രീതിയിൽ അത് ശുദ്ധീകരിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കാലിൽ ഖുഫ് ധരിച്ചിട്ടാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അൽമസ്ഹു അലൽ ഖുഫൈൻ എന്ന് പറയുന്ന മസല, കാലിൽ ഖുഫ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക? അത് കഴുകാൻ പാടില്ല, അല്ലെങ്കിൽ കഴുകേണ്ടതില്ല. മറിച്ച് അതിന്റെ മുകളിൽ തടവലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുഫിന്റെ മുകളിൽ തടവലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് ഖുഫ് എന്ന് പറഞ്ഞാൽ? ഖുഫ് എന്ന് പറഞ്ഞാൽ ഹദീസിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഖുഫ് എന്ന് കാണും. ഖുഫ് എന്നതുകൊണ്ട് ഉദ്ദേശം മാ യുൽബസു ഫിർജിലി മിൻ ജിൽദിൻ, തോല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കാലിന് ധരിക്കുന്ന വസ്തുക്കൾക്കാണ് എന്ന് പറയുക ഖുഫ് എന്ന് പറയുക. തോല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, പഴയ കാലഘട്ടത്തിലൊക്കെ അധികം ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന, തോല് കൊണ്ട് നിർമ്മിച്ചിരുന്ന, കാലിന് ധരിക്കാൻ വേണ്ടി പറ്റുന്ന വസ്തുക്കൾക്കാണ് എന്ത് പറയുക? ഖുഫ് എന്ന് പറയുക. ഖുഫിൽ തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഖുഫിന്റെ മുകളിൽ തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. കാല് കഴുകേണ്ടതില്ല. ഒരു വ്യക്തി വുദൂഇന്റെ സാഹചര്യത്തിൽ ഖുഫ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെവി തടവിയതിനു ശേഷം കാല് കഴുകേണ്ടതില്ല, മറിച്ച് ഖുഫിൽ തടവിയാൽ മതി. ഖുഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. ഒരു ഹദീസ് മാത്രം പറയാം, ഒരു തെളിവ്. ആ തെളിവ് എല്ലാവരും മനഃപ്പാഠമാക്കുക. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിൽ തടവി. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിൽ തടവി. ഈ സംഭവം കണ്ട, അല്ലെങ്കിൽ ഈ സംഭവം കേട്ട അബ്ദുല്ലാഹി ബിനു ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയിക്കൊണ്ട് ചോദിച്ചു, സഅദ് ഇങ്ങനെ പറയുന്നുണ്ട് പ്രവാചകൻ ഖുഫിൽ തടവി എന്ന്, അത് ശരിയാണോ? സഅദ് പറയുന്നുണ്ട് പ്രവാചകൻ ഖുഫിൽ തടവി, അത് ശരിയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ മകനോട് പറഞ്ഞുകൊടുത്തു, നഅം ഇദാ ഹദ്ദസക ഷൈഅൻ സഅദ് അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തസ്അൽ ഗൈറഹു. സഅദ് ഇബ്നു അബി വഖാസ് പ്രവാചകനിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് നീ ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല, സഅദിന്റെ വാക്കാണ് ശരിയെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ ഇബ്നു ഉമറിന് പറഞ്ഞുകൊടുത്തു. മനസ്സിലായില്ലേ? ഈ ഹദീസ് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഅദ് ഇബ്നു അബി വഖാസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിൽ തടവിയിട്ടുണ്ട്. അപ്പോ പ്രവാചകൻ ഖുഫിൽ തടവിയതായും തടവാൻ അനുവദിച്ചതായും അഞ്ചിലധികം ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിമും മാത്രം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിൽ തടവിയ ധാരാളം സംഭവങ്ങൾ. ഖുഫിൽ തടവുക എന്നുള്ളത് അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു മസലയാണ്. അഹ്ലുസുന്നക്കിടയിൽ ഫിഖ്ഹിന്റെ പല മസാലകളും നമ്മൾ പറയും, എന്ത് പറയും, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഭിന്നത ഉണ്ടെന്നൊക്കെ പറയും. ഖുഫിൽ തടവുക എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു മസാലയാണ്. എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഞാൻ പറയാം. അഖീദന്റെ കിതാബിൽ നമ്മൾ പൊതുവെ വായിച്ചു നോക്കിയാൽ മുഖം കഴുകുന്നതായി ബന്ധപ്പെട്ട് അഖീദന്റെ കിതാബിലുണ്ടാവോ? വുളൂയിൽ മുഖം കഴുകുന്നതായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. കാല് കഴുകുന്നത് അഖീദന്റെ കിതാബിലുണ്ടാവോ? ഇല്ല. ഹുഫിൽ തടവുന്ന മസല അഖീദന്റെ കിതാബിലുണ്ടാവും. എന്തുകൊണ്ടാ? ഹുഫിൽ തടവാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയം അഭിപ്രായ വ്യത്യാസമുള്ളത് അഹ്ലുസുന്നയും ഷിയയും തമ്മിലാണ്. അതുകൊണ്ടാണ് അഖീദയുടെ ഉലമാക്കൾ അഖീദയുടെ ഗ്രന്ഥത്തിൽ ഹുഫിൽ തടവുന്ന മസല പ്രത്യേകമായി എടുത്തു പറയുന്നത്. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറഞ്ഞു, അൽ മസ്ഹു അലൽ ഖുഫൈനി മിൻ ഖിസാലി അഹ്ലുസുന്ന. അഹ്ലുസുന്നയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് അവർ ഖുഫയിൽ തടവും. അഹ്ലുസുന്നയുടെ പ്രത്യേകതയിൽ പെട്ടതാണ് അവർ ഖുഫിൽ തടവും. ഇമാം അബൂ ഹനീഫ, സുഫിയാൻ അസ്സൗരി, ഇമാം തഹാവി, ഇബ്നു ബത്ത, ഇമാം ബർബഹാരി, ഇബ്നു ഖഫീഫ്, അബൂ അംറ അദ്ദാനി, ഇമാം നവവി, ഇബ്നു തൈമിയ, ഇമാം ഷഅബി, ഇങ്ങനെ അഹ്ലുസുന്നയുടെ ധാരാളം പണ്ഡിതന്മാർ ഖുഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നത് കാണാൻ സാധിക്കും? ഇത് അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണ്. ഖുഫിൽ തടവുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണ്. ഈ മസല മനസ്സിലാക്കുന്നതിന്റെ ഗൗരവം എന്താ? ഒരു വ്യക്തി ഖുഫിൽ തടവുന്നതിനെ എതിർത്താൽ ആ വ്യക്തിയിൽ ബിദഅത്തിന്റെ അംശമുണ്ട്. ഒരു വ്യക്തി പറയാണ് ഖുഫിൽ തടവുക എന്നൊരു ഹുക്മില്ല, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി മുബ്തദി ആവാനുള്ള സാധ്യതയുണ്ട്. മുബ്തദി ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് അഹ്ലുസുന്നയും മുബ്തദിഈങ്ങളും തമ്മിൽ വേറിട്ടിരിക്കുന്ന ഒരു മസലയാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല. ഖുഫിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ആരും ആരും തമ്മിലാണ്? അഹ്ലുസുന്നയും ഷിയാക്കളും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഖുഫിൽ തടവുക എന്നുള്ളത്. അഹ്ലുസുന്നക്ക് അതിൽ അഭിപ്രായ ഭിന്നതയില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതാരാണ്? ഷിയാക്കളും ഖവാരിജുകളുമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അഖീദയുടെ കിതാബുകളിൽ ഖുഫിൽ തടവുക എന്ന മസല അവർ പറയുന്നത്. നേരത്തെ പറഞ്ഞ വാക്കും ഓർമ്മിച്ചു വെക്കുക. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി പറഞ്ഞു, അൽ മസ്ഹു അലൽ ഖുഫൈനി മിൻ ഖിസാലി അഹ്ലുസ്സുന്ന. ഖുഫിൽ തടവുക എന്നുള്ളത് അഹ്ലുസ്സുന്നയുടെ പ്രത്യേകതയാണ്. ഇമാം ലാലിക്കായി തന്റെ ഇഅ്തിഖാദുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ ഈ ഒരു അസർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഖുഫിൽ തടവാം എന്ന് മനസ്സിലായില്ലേ? ഖുഫിൽ തടവാം തോലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാണ് ഖുഫ് എന്ന് പറയുക. അതിനോട് തന്നെ ഉലമാക്കൾ ചേർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ധരിക്കുന്ന സോക്സ്. അതിലും എന്ത് ചെയ്യാം? തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ചില ഉലമാക്കൾ അതിന് ഷർത്ത് പറഞ്ഞിട്ടുള്ളത് കട്ടിയുള്ളതാവണം, അത് ഉള്ളിൽ കാണാൻ പാടില്ല. പക്ഷെ അതിനൊന്നും തെളിവുകളില്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലയൊക്കെ അത് കട്ടിയുള്ളതാവണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു ആ നിബന്ധനകൾക്ക് എന്തില്ല, തെളിവില്ല. മറിച്ച് സോക്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിന് മുകളിൽ തടവൽ അനുവദനീയമാണ്. മനസ്സിലായില്ലേ? ജൗറബാണെങ്കിൽ, സോക്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന് മുകളിൽ തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണ്. അതിന് കട്ടി ഉണ്ടാവണം എന്ന നിബന്ധനയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ധാരാളം സഹാബികളിൽ നിന്ന് അവർ സോക്സിൽ തടവിയതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. അന്നും ഇതിന്റെ വേറെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ വേറെ രൂപങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ധാരാളം സഹാബികൾ, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ പറയുന്നു, മസഹ അലൽ ജൗറബൈൻ, സോക്സിൽ തടവിയിട്ടുണ്ട് അലി ബിൻ അബി താലിബ്, ഇബ്നു മസ്ഊദ്, ബറാ ഇബ്നു ആസിബ്, അനസ് ഇബ്നു മാലിക്, അബൂ ഉമാമത്ത് അൽ ബാഹിലി തുടങ്ങിയ ധാരാളം സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോക്സിൽ തടവിയിട്ടുണ്ട്. അതുകൊണ്ട് തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതേത് സോക്സ് ആണെങ്കിലും, കോട്ടൺ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, അതല്ല നമ്മൾ ഇന്ന് കാണുന്ന ഏത് രൂപത്തിലുള്ള സോക്സ് ആണെങ്കിലും അതിന് മുകളിൽ തടവാം. ഇനി ഒരു കാര്യം, ചില ആൾക്കാർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട്. കീറിയ സോക്സ് ആണെങ്കിൽ അതിന് മുകളിൽ തടവാൻ പറ്റും? ഇപ്പൊ ചില ആൾക്കാർ ധരിക്കുന്ന സോക്സിന്റെ താഴ്ഭാഗത്തൊക്കെ നല്ലൊരു ഹോൾ ഉണ്ടാകും, അല്ലെങ്കിൽ കീറിയിട്ടുണ്ടാകും, അതിന് മുകളിൽ തടവാൻ പറ്റുമോ? അതല്ല, അത് മൊത്തത്തിൽ മറഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണോ? സഹോദരങ്ങളെ, ഉലമാക്കൾ ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം, നമുക്ക് ധരിക്കാൻ സാധിക്കുന്ന സോക്സ് ആണെങ്കിൽ അതിന് മുകളിൽ തടവാം. അത് എത്ര കീറുണ്ടെങ്കിലും, എത്ര മുറിഞ്ഞതാണെങ്കിലും, ധരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതിന് മുകളിൽ തടവൽ അനുവദനീയമാണ്. സോക്സ് എന്ന് നമ്മൾ അതിന് പറയുന്നുണ്ടെങ്കിൽ, അത് ധരിക്കാൻ പാകപ്പെട്ടതാണെങ്കിൽ അതിന് മുകളിൽ തടവാം. അത് എത്ര കീറിയാലും അത് പ്രശ്നമില്ല. ഇതാണ് ഇമാം ഇബ്നുൽ മുൻദിർ, ഇബ്നു സൈമിയ, മുഹമ്മദ് അമീൻ അഷ്ഷൻഖീതി റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാർ തർജീഹ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിൽ കീറലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ തടവാം. ഇമാം ഇബ്നു ഹസ്മ റഹിമഹുല്ലാ ഈ മസ്അല സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബികൾ, അൻസാരികളാവട്ടെ മുഹാജിരികളാവട്ടെ, അതിലധികം ആൾക്കാരും സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ടുള്ള ആൾക്കാരാണ്. പല ഹദീസുകളിലും കാണുന്നത് പോലെ അവർക്ക് വസ്ത്രം പോലും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സോക്സും കാര്യങ്ങളും ഒക്കെ കീറിയതാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു ഹസ്മ് അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറയുന്നതാണ്, അതുകൊണ്ട് തന്നെ കീറിയ സോക്സ് ആണെങ്കിലും അതിന് മുകളിൽ തടവുന്നത് വിലക്കില്ലാത്ത കാര്യമാണ്, അത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം പറയാം, അല്ലാഹു ഫീക്കും, നമ്മൾ സോക്സ് ധരിച്ചാൽ അതിന്റെ ഏത് ഭാഗത്താണ് തടവേണ്ടത്? അതിന്റെ മുകൾ ഭാഗത്താണ് തടവേണ്ടത്. ചില പണ്ഡിതന്മാരൊക്കെ താഴ്ഭാഗം തടവാൻ പറഞ്ഞിട്ടുണ്ട് ഷാഫിഈ മദ്ഹബിലൊക്കെ, പക്ഷേ അത് ശരിയല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സോക്സിന്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് തടവേണ്ടത്. എന്താണ് തെളിവ്? തെളിവ് പഠിക്കുക. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ കാന ദീനു ബിറായി, ദീന് സ്ഥാപിതമാകുന്നത് നമ്മുടെ അഭിപ്രായം അനുസരിച്ചായിരുന്നെങ്കിൽ, ഓരോരുത്തർക്കും തോന്നുന്ന അഭിപ്രായം അവരുടെ ബുദ്ധി അനുസരിച്ചാണ് ദീന് സ്ഥാപിതമാകുന്നതെങ്കിൽ, ലകാന അസ്ഫലുൽ ഖുഫി ഔല ബിൽ മസ്ഹി മിൻ അഅലാഹു. ഒരാളുടെ ബുദ്ധി അനുസരിച്ചാണ് ദീന് സ്ഥാപിതമാകുന്നതെങ്കിൽ ശരിക്കും എവിടെയാണ് തടവാൻ പറയേണ്ടത്? കാലിന്റെ അടിഭാഗത്താണ്, അവിടെയാണ് കച്ചരാവുക, നമ്മൾ നടക്കുമ്പോഴൊക്കെ അഴുക്കാവുക അവിടെയാണ്. ഒരാളുടെ അഭിപ്രായം അനുസരിച്ചാണ് ദീനെങ്കിൽ ഇസ്ലാം കാലിന്റെ താഴ്ഭാഗത്താണ് തടവാൻ വേണ്ടി പറയുക. പക്ഷെ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെ തടവാനാണ്? കാലിന്റെ മുകൾ ഭാഗത്താണ്. കാലിന്റെ മുകൾ ഭാഗത്താണ് നമ്മൾ വുദൂഇൽ ഖുഫിൽ തടവേണ്ടത്, അല്ലെങ്കിൽ ജൗറബിൽ സോക്സിൽ തടവേണ്ടത് എവിടെയാണ്? കാലിന്റെ മുകൾ ഭാഗത്താണ്. ഇമാം ഇബ്നു കസീറും ഇബ്നു ഹജറും അലി ഇബ്നു അബി ത്വാലിബിന്റെ ഈ അസർ സഹീഹ് ആണെന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പൊ കാലിന്റെ താഴ്ഭാഗത്തല്ല, മറിച്ച് മുകൾ ഭാഗത്താണ് നമ്മൾ തടവേണ്ടത്. എങ്ങനെയാണ് തടവേണ്ടത്? രണ്ട് രൂപങ്ങളാണ് അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ രണ്ട് രൂപങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ തല തടവില്ലേ, അതുപോലെ തന്നെ ചെവി തടവില്ലേ, രണ്ടും ഒന്നിച്ചല്ലേ നമ്മൾ ചെയ്യാറ്? അതുപോലെ ഒന്നിച്ച് ചെയ്യുക. അതെങ്ങനെയാണ്? നമ്മുടെ രണ്ട് കൈയും നമ്മുടെ കാലിന്റെ വിരലിന്റെ അടുത്ത് വെക്കുക, അതിനുശേഷം നമ്മുടെ കാലിന്റെ ഈ അവസാന ഭാഗം വരെ, ഈ ഭാഗം വരെ ഇങ്ങനെ വലിക്കുക, രണ്ട് കൈയും ഒന്നിച്ച്. ഇപ്പൊ നമ്മുടെ കാൽ ഇതാണെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലിൽ വെച്ചതിനു ശേഷം ഒന്നിച്ച് തടവുക. നമ്മുടെ ചെവി ഒന്നിച്ചല്ലേ നമ്മൾ തടവാറുള്ളത്, അതുപോലെ കാല് ഒന്നിച്ച് തടവുക. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്. രണ്ട് കാലിന്റെ മുകളിൽ കൈ വെച്ചതിനു ശേഷം വിരൽ മുതൽ കാലിന്റെ അവസാന ഭാഗം വരെ, ഈ ഭാഗത്തിന് എന്താ പറയാ? ഈ ഭാഗം നടമ്പല്ല, മനസ്സിലായി നിങ്ങൾക്ക്? കാലിന്റെ ഈ ഭാഗം വരെ എന്ത് ചെയ്യാം? തടവാം. രണ്ട് കൈയും ഒന്നിച്ച് കാലിൽ വെച്ചതിനു ശേഷം അത് തടവുക. അതല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുന്നു, ആദ്യം വലത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് വലത്തെ കാല് തടവുക, അതിനുശേഷം ഇടത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇടത്തെ കാല് തടവുക. ഈ രണ്ട് രൂപവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മനസ്സിലായോ? രണ്ട് രൂപം, ഹുഫ് തടവുന്നതിന്റെ രണ്ട് രൂപം. ഒന്നുകിൽ രണ്ട് കൈയും നമ്മൾ കാലിന്റെ മുകളിൽ വെച്ച് ഒന്നിച്ച് രണ്ട് കാലും തടവുക, ചെവി തടവുന്നത് പോലെ. അല്ലെങ്കിൽ വുദൂഇന്റെ അവയവങ്ങൾ നമ്മൾ കഴുകുന്നത് പോലെ, ആദ്യം വലത്തെ ഭാഗം പിന്നെ ഇടത്തെ ഭാഗമാണല്ലോ, അതുപോലെ ആദ്യം വലത്തെ ഭാഗത്തെ കാല് തടവുക, അതിനുശേഷം ഇടത്തെ ഭാഗത്തെ കാലും തടവുക. ഈ രണ്ടഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഒന്നിച്ച് തടവണമെന്ന് പറഞ്ഞത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഒന്ന് ആദ്യം വലത്തേതും പിന്നെ ഇടത്തേതും തടവണമെന്ന് പറഞ്ഞത് ആരാണ്? ഇബ്നു ബാസ് റഹിമഹുല്ലാ. രണ്ടും അനുവദിക്കപ്പെടുന്ന രൂപമാണ്. എത്ര തവണയാണ് തടവേണ്ടത്? ഒരു തവണയാണ്. ഒരു തവണയാണ് വുദൂഇൽ തടവേണ്ടത്. കാല് സോക്സ് തടവുമ്പോൾ ഒരു തവണയാണ് തടവേണ്ടത്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുന്തു മഅ നബിയ്യി ഫീ സഫരിൻ, ഞാൻ ഒരു യാത്രയിൽ പ്രവാചകന്റെ കൂടെയായിരുന്നു. فأهويت لأنزيع خفيه, പ്രവാചകന്റെ ഖുഫ, പ്രവാചകൻ മലമൂത്ര വിസർജനത്തിന് ശേഷം അവിടുത്തെ ഖുഫ ഞാൻ ഊരാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമ, അതിനെ ഒഴിവാക്കുക. ഫമസഹ അലൈഹിമ, അതിനുശേഷം രണ്ട് ഖുഫയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി. അപ്പോൾ ഒരു തവണ മാത്രമാണ് ഖുഫ തടവേണ്ടത്. സോക്സ് നമ്മൾ ധരിച്ചാൽ ഒരു തവണയാണ് തടവേണ്ടത്, അതല്ലാതെ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ തടവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഹദീസിൽ നമുക്കുള്ള മറ്റൊരു പാഠം എന്താണ്? ഹുഫ ധരിക്കുമ്പോൾ അത് തടവൽ അനുവദനീയമാകുന്നത് എപ്പോഴാണ്? ശുദ്ധിയോടുകൂടി ഹുഫ ധരിച്ചാൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറതൈൻ, ഞാൻ ശുദ്ധിയുള്ള രീതിയിലാണ്, എനിക്ക് ത്വഹാറത്തോടു കൂടിയാണ്, വുദൂഇന്റെ അവസ്ഥയിലാണ് ഹുഫ ധരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ സോക്സ് ധരിക്കുമ്പോൾ ധരിക്കുന്ന സമയത്ത് എന്തുണ്ടാവണം? വുദൂ ഉണ്ടാവണം. ഒരു വ്യക്തി സോക്സ് ധരിക്കുന്ന സമയത്ത് അയാൾക്ക് വുദൂ ഇല്ല, അതിനുശേഷം അയാൾ സോക്സ് ധരിച്ചു, വുദൂവിന്റെ സാഹചര്യത്തിൽ തടവാൻ പറ്റോ? തടവാൻ പാടില്ല. മറിച്ച് ധരിക്കുന്ന സമയത്ത് അയാൾക്ക് വുദൂ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു മസ്അല, ബറകല്ലാഹു ഫീക്കും, സോക്സ് അഴിച്ചുകൊണ്ട് വുദൂ ചെയ്യലാണോ നല്ലത്, അതല്ല സോക്സിന്റെ മുകളിൽ തടവലാണോ നല്ലത്? ഏതാണ് കൂടുതൽ അഫ്ദൽ, കൂടുതൽ പുണ്യമുള്ളത് ഏതാണ്? നമ്മൾ സോക്സ് ധരിച്ച് മസ്ജിദിലെത്തി നിസ്കരി വുളു ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സോക്സ് എഴിക്കലാണോ അതല്ല അതിന്റെ മുകളിൽ തടവലാണോ ഏറ്റവും അഫ്ദൽ? അതിന്റെ മുകളിൽ തടവലാണ്. ഏറ്റവും അഫ്ദൽ എന്നുള്ളത് സോക്സിന്റെ മുകളിൽ തടവലാണ്. അതാണ് ഹംബലി മദ്ഹബ്. അതാണ് ഇബ്നുൽ മുൻദിർ, ഇബ്നു സൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഇമാം ശംഖീതി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നു ഏറ്റവും നല്ലത് എന്താണ്? സോക്സിന്റെ മുകളിൽ തടവലാണ്. അത് എഴിക്കേണ്ടതില്ല, മറിച്ച് അതിന്റെ മുകളിൽ തടവുക. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ അതിന് നല്ല ഒരു വശം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതാണ് ഏറ്റവും പുണ്യം എന്ന് പറയുന്നത്? ഇഹ്യാഉ മാ തഅന ഫീഹിൽ മുഖാലിഫൂന മിനസ് സുനൻ അഫ്ളു മിൻ തർക്കിഹി. മുഖാലിഫീങ്ങൾ, ഷിയാക്കൾ, അഹ്ലുസുന്നയുടെ ശത്രുക്കൾ എതിർക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ നമ്മൾ ജീവിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഷിയാക്കൾ എന്ന് പറയുന്നു ഹുഫയിൽ തടവാൻ പാടില്ല, അഹ്ലുസുന്ന പറയുന്നു ഹുഫയിൽ തടവാം, സോക്സിൽ തടവാം. അതുകൊണ്ട് തന്നെ അത് സുന്ന, ആ ഒരു സുന്നത്ത് ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ല പറയുന്നതായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നു. അവസാനത്തെ ഒരു മസ്അല, എത്ര ദിവസം വരെ നമുക്ക് തടവാം? സോക്സ് ധരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം വരെ അവർക്ക് സോക്സിൽ തടവാം? ശുറൈഹ് ഇബ്നു ഹാനി റഹിമഹുല്ലാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, ഹുഫ തടവുന്നതിനെ സംബന്ധിച്ച് ചില വിധിവിലക്കുകൾ ശുറൈഹ് ഇബ്നു ഹാനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന് ചോദിച്ചു. ഹുഫ തടവുന്നതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകൾ ശുറൈഹ് ഇബ്നു ഹാനി ആയിഷയുടെ അരികിൽ വന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലൈക ഇബ്നു അബീ ത്വാലിബ്, നിങ്ങൾ എന്ത് ചെയ്യുക? ആരോട് ചോദിക്കുക? അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിക്കുക. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുതലായി യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ ശുറൈഹ് ഇബ്നു ഹാനി അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോയിക്കൊണ്ട് ചോദിച്ചു, ഹുഫ എത്ര ദിവസം വരെ തടവാം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅല റസൂലുള്ളാഹി സലാസത അയ്യാമിൻ വലയാലിഹിന്ന ലിൽ മുസാഫിർ, യാത്രക്കാരനാണെങ്കിൽ മൂന്ന് പകലുകളും അതിന്റെ മൂന്ന് രാത്രിയിലും ഹുഫ തടവാം. വയൗമൻ വലൈലതൻ ലിൽ മുഖീം, യാത്രക്കാരനല്ല എങ്കിൽ എത്ര ഒരു ദിവസവും അതിന്റെ രാത്രിയും. നമ്മുടെ ഇന്നത്തെ രീതി പറഞ്ഞാൽ യാത്രക്കാരനാണെങ്കിൽ 72 മണിക്കൂർ, യാത്രക്കാരനല്ലെങ്കിൽ 24 മണിക്കൂർ തടവാം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ എപ്പോൾ മുതലാണ് കണക്കാക്കുക? ഇപ്പൊ ഞാനിപ്പോ ദുഹറിന് അല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ ഹുഫ ധരിച്ചു, അപ്പൊ ഞാൻ യാത്രക്കാരനല്ല, അപ്പോൾ എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ ഏത് സമയം വരെയാണ്? ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഹുഫ ധരിച്ചു, നാളെ അതിനുശേഷം ഞാൻ നിസ്കരിച്ചു ഒക്കെ ചെയ്യുന്നു, പിറ്റേ ദിവസം എനിക്ക് ഏത് സമയം വരെയാണ് അനുവദിക്കപ്പെടുക? ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ 72 മണിക്കൂർ എന്ന് പറയുമ്പോൾ, അത് കണക്കാക്കാൻ വേണ്ടി തുടങ്ങുക സോക്സ് ധരിച്ചതിന് ശേഷം. വുദുവോടുകൂടി നമ്മൾ സോക്സ് ധരിച്ചു, അതിനുശേഷം നമ്മുടെ വുദു നഷ്ടപ്പെട്ട് വീണ്ടും നമ്മൾ വുദു എടുക്കുകയില്ലേ, ആ വുദു മുതലാണ് തുടങ്ങുക. ഒരു രൂപ ഞാൻ പറയാം, ഞാൻ രാവിലെ 10 മണിക്ക് സോക്സ് വുദു ചെയ്തു, ഞാൻ യാത്രക്കാരനല്ല, വുദു ചെയ്തു, അതിനുശേഷം ഞാൻ സോക്സ് ധരിച്ചു. ഒരു 12 മണിയാകുമ്പോഴേക്ക് എന്റെ വുദു നഷ്ടപ്പെട്ടു, 12 മണിയാകുമ്പോഴേക്ക് വുദു നഷ്ടപ്പെട്ടു. ളുഹർ നിസ്കാരം 1 മണിക്കാണെന്ന് സങ്കല്പിക്കുക, 1 മണിക്ക് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വുദു ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം എത്ര മണിവരെ എനിക്ക് പറ്റും? 1 മണിവരെ എനിക്ക് പറ്റും. പിറ്റേ ദിവസം 1 മണിവരെ, ഹുഫ അല്ലെങ്കിൽ സോക്സ് ധരിച്ച സമയം മുതലല്ല, അതുപോലെ തന്നെ ആദ്യമായി എപ്പോഴാണോ വുദു പോയത് ആ സമയം മുതലല്ല, മറിച്ച് വുദു പോയതിന് ശേഷം ആദ്യമായി വുദു ചെയ്യുന്നത് ഏത് സമയം മുതലാണോ ആ സമയം മുതലാണ് 24 മണിക്കൂർ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് യാത്രക്കാരനും, ആദ്യം ധരിക്കുന്നതല്ല പരിഗണിക്കേണ്ടത്, അതുപോലെ തന്നെ ആദ്യം എപ്പോഴാണ് അശുദ്ധിയാകുന്നത് അതല്ല പരിഗണിക്കേണ്ടത്, മറിച്ച് വുദുവോടുകൂടി ഹുഫ ധരിച്ചതിന് ശേഷം അശുദ്ധിയായി അതിനുശേഷം എപ്പോഴാണോ വുദു ചെയ്യുന്നത് അത് മുതലാണ് കണക്കാക്കുക. ഒരു വ്യക്തി ളുഹറിന് വുദു ചെയ്തു, അതിനുശേഷം ഹുഫ ധരിച്ചു, അസർ അയാൾ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, മഗ്രിബിന് ശേഷം അയാളുടെ വുദു നഷ്ടപ്പെട്ടു, ഇശാക്ക് പള്ളിയിൽ പോകുമ്പോൾ അയാൾ വുദു ചെയ്തു, പിറ്റേ ദിവസം ഏത് സമയം വരെ ഉണ്ട്? ഇശ വരെയുണ്ട്. പിറ്റേ ദിവസം ഐഷ വരെ ഉണ്ട്, അതല്ലാതെ ഇന്നലെ ളുഹർ മുതൽ ധരിച്ചതുകൊണ്ട് ളുഹർ വരെയല്ല, മറിച്ച് പിറ്റേ ദിവസം ഐഷ വരെ അയാൾക്ക് സമയമുണ്ട്. അപ്പൊ ആ ഒരു കായിക മനസ്സിലാക്കുക. ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഏറ്റവും ശരിയായ അഭിപ്രായം ഇതാണ്. ഇമാം നവവി, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഔസാഇ, ഇബ്നുൽ മുൻദിർ റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യം ഇതാണ്. മനസ്സിലായോ? വുളു എടുത്ത് ഹുഫ ധരിച്ചതിന് ശേഷം നമ്മുടെ വുളു നഷ്ടപ്പെട്ട് അടുത്ത വുളു എപ്പോഴാണ് ചെയ്യുന്നത്? അത് മുതൽ. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, വുഹുറിന്റെ ഒരാള് വുളു ചെയ്തു, ഹുഫ ധരിച്ചു, ഓക്കെ, അസറിന്റെ സമയത്ത് അയാളുടെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു ഫർദ് നിസ്കരിച്ചത് കൊണ്ട് അയാൾ എന്ത് വിചാരിച്ചു? വുളു ഒന്ന് പുതുക്കി കളയാന്ന് വിചാരിച്ചു. സുന്നത്താണല്ലോ, അയാൾ വുളു ഒന്ന് പുതുക്കി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോ മുതലാ കൂട്ടുക? എപ്പോഴാണോ അശുദ്ധിയാകുന്നത് അതിനുശേഷം വുളു എടുക്കുന്നത് മുതലേ കൂട്ടും. വുളു അല്ല പരിഗണിക്കപ്പെടുന്നത്, മറിച്ച് അശുദ്ധിയായതിനു ശേഷം വുളു എടുക്കുന്നതാണ് പരിഗണിക്കുക. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം, ലുഹുറിൻ ഞാൻ വുളു ചെയ്തു, ഹുഫ ധരിച്ചു, അസറിന്റെ സമയത്ത് വുളു ബാക്കിയുണ്ട്, ഞാൻ വെറുതെ ഒന്ന് വുളു ചെയ്തു, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം എന്റെ വുളു നഷ്ടപ്പെട്ടു, അതിനുശേഷം ഇഷാക്കാണ് ഞാൻ വുളു എടുത്തതെങ്കിൽ എനിക്ക് എത്ര വരെ സമയമുണ്ട്? അടുത്ത ദിവസം ഇഷാ വരെ സമയമുണ്ട്. ഈ കായിക വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ഹുഫ ധരിച്ചു വുളുവോടുകൂടി, അതിനുശേഷം വുളു നഷ്ടപ്പെട്ടു, അതിനുശേഷം നമ്മൾ വുളു ചെയ്തു, ആ സമയം മുതൽ 24 മണിക്കൂർ. മനസ്സിലായില്ലേ? അതാണ് ഹുഫയുടെ കാലാവധി. അങ്ങനെയാണ് യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും കണക്കാക്കേണ്ടത്. 24 മണിക്കൂർ എന്നും 72 മണിക്കൂർ എന്നും മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ്. അതല്ല എങ്കിൽ യഥാർത്ഥ ഉദ്ദേശം, ഇപ്പൊ ഇന്ന് ലുഹുറിനൊരു വ്യക്തി ധരിച്ച ഹുഫയാണെങ്കിൽ ആ വ്യക്തി ശുദ്ധി, ആ വ്യക്തിയുടെ വുളു നഷ്ടപ്പെട്ട് പിന്നെ അയാൾ വുളു ചെയ്ത് ഇഷാക്കാണ്, പിറ്റേ ദിവസം ഇഷാകുമ്പോഴേക്ക് 24 മണിക്കൂറിലധികം സമയമായി ഹുഫ ധരിച്ചിട്ട്, അത് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? വുളു നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള വുളു മുതൽ 24 മണിക്കൂർ. അതുപോലെ തന്നെ യാത്രക്കാരന്റെ 3 ദിവസം, 72 മണിക്കൂർ, അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധയിലുണ്ടാവുക. അതല്ലാതെ ഇന്ന് പല ആൾക്കാരും ആ ഒരു ഫഹമിൽ തെറ്റുപറ്റിയവരാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധയിലുണ്ടാവുക. ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ചില കാര്യങ്ങൾ. ഈ പറയപ്പെട്ട തർത്തീബുകൾ, ആദ്യം മുഖം കഴുകുക, പിന്നെ കഴുകുക, ഈ തർത്തീബ് നിർബന്ധമായി പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വുളുവിന്റെ അവയവങ്ങൾ നമ്മൾ കഴുകുമ്പോൾ മുഖം കഴുകിയതിനു ശേഷം പെട്ടെന്ന് കൈ കഴുകണം, അതിനുശേഷം പെട്ടെന്ന് തല തടവണം, അതും വുളുവിന്റെ ഒരു നിബന്ധനയാണ്. മുവാലാത്ത് എന്ന് പറയും, ഒരവയവം ഉണങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അടുത്ത അവയവം കഴുകുക, അതും വുളുവിന്റെ നിബന്ധനയിൽ പെട്ടതാണ്. ഇതോടുകൂടി വുളുവിന്റെ ഏകദേശം രൂപം അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞു. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് വരുന്ന ദർസിൽ പറയാം. വുളുവുമായി ബന്ധപ്പെട്ട ചില ദിക്റുകൾ, അതുപോലെ തന്നെ വുളുവിന്റെ അവയവങ്ങൾ തുടക്കുന്നതിന്റെ വിധി, അതുപോലെ തന്നെ വുളു ബാത്തിലാക്കുന്ന ചില കാര്യങ്ങൾ, ചില സഹോദരങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മസ്അല വുളുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് ഇൻഷാ അള്ളാഹ് ഞാനുമായി ബന്ധപ്പെട്ട് പറയുക. അടുത്ത ആഴ്ച ആ മസല നമുക്ക് പറയാം. അടുത്ത ആഴ്ചയോടുകൂടി വുളുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർത്തതിനു ശേഷം അതിന്റെ അപ്പുറത്ത് ആഴ്ച മുതൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായി ദീനിന്റെ മസലകൾ പഠിക്കുവാനും നല്ല രീതിയിൽ മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് അത് എത്തിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ അടുത്ത ആഴ്ച വരുന്ന എല്ലാ സഹോദരങ്ങളും ഇതുവരെ പഠിച്ച 4 ദർസിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുറാജഅ ചെയ്യുക. അതിൻഷാ അള്ളാഹ് നമുക്ക് പരസ്പരം മുറാജഅ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അങ്ങനെ അത് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.